നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്ന തിരുവചന ചിന്തകൾ സംബന്ധിച്ചുള്ള ന്യായമായ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ഉത്സാഹം കാണിക്കണം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നു. മാനസാന്തരമില്ലാത്ത രക്ഷ പ്രസംഗിക്കപ്പെടുന്നതുകൊണ്ടും വീണ്ടും ജനനമില്ലാത്ത സ്നാനങ്ങൾ സഭയിൽ നടക്കുന്നതുകൊണ്ടും വി ഹാവ് മോർ കോമൺ പീപ്പിൾ ഇൻ ദ ചർച്ച്. ഞാൻ പൊതുവായിട്ടുള്ള ക്രിസ്തീയ സമൂഹത്തെക്കുറിച്ച് പറയുക. ആസ് വി ഹാവ് മോർ കോമൺ പീപ്പിൾ ഇൻ ദ ചർച്ച് വി ഹാവ് എ കോമൺ ഗോഡ് ഓൾസോ ഇൻ അവർ കോൺഗ്രിഗേഷൻ. യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കപ്പെടാതെ സഭയിൽ കോമണായിട്ടുള്ള ഒത്തിരി ആൾക്കാർ കൂടി വരുന്നതുകൊണ്ട് കൂട്ടായ്മകൾക്കകത്തുള്ള ആ ദൈവത്തിൻ്റെ ആ യുണീക്നെസ് പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാണ്. ദൈവത്തെ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്, ദൈവത്തെ ബഹുമാനിക്കുന്നവരുടെ എണ്ണം വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട്. ഭക്തന്മാരെന്ന് നാം വിശ്വസിക്കുന്നതും ചിന്തിക്കുന്നതുമായ ഒരു വലിയ സമൂഹം സഭയ്ക്കകത്ത് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇവരുടെ നടുവിൽ ദൈവത്തെ ഉപയോഗിക്കുന്നവരുടെ എണ്ണമാണ് ഈ സഭയ്ക്കകത്ത് തള്ളിക്കേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നടുവിൽ ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമാണ് ദൈവത്തെ ബഹുമാനിക്കുന്നവരായി, ഒരു ന്യൂക്ലിയസായി ശേഷിച്ചു പോകുന്നത്. അവരാണ് സഭയുടെ ജീവൻ എന്ന് പറയുന്നത്. സഭയുടെ ജീവൻ, ഗുരുക്കന്മാർ, മഠങ്ങൾ, മഠാധിപതികൾ, പത്രപ്രവർത്തകർ, പ്രസംഗങ്ങൾ, കവലകൾ, പുൾപ്പിറ്റുകൾ, സുവിശേഷ യോഗങ്ങൾ, സഭകൾ, എല്ലായിടത്തും ദൈവം പ്രസംഗിക്കപ്പെടുന്നു. ഇവിടെയൊക്കെ ദൈവം എന്ന നാമം ഉച്ചരിക്കപ്പെടുന്നു എന്നതുകൊണ്ട് അവിടെയൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് കൊണ്ടാണ് അവർ ദൈവത്തെ ഉച്ചരിക്കുന്നു എന്ന് നാം ചിന്തിച്ചു പോകരുത്. വേദപുസ്തകത്തിൽ ദൈവം വെളിപ്പാടായിട്ട് മാത്രമേ ഒരാൾക്ക് ദൈവത്തെ അറിയാൻ കഴിയത്തുള്ളൂ. ദൈവത്തെക്കുറിച്ച് നല്ല പാട്ടുകൾ എഴുതുന്നവർ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കൊണ്ട് എഴുതിയെന്ന് നാം ചിന്തിക്കരുത്. ദൈവം എന്ന് പറയുന്ന ആ വ്യക്തിത്വം, ആ അസ്തിത്വം, അത് വെളിപ്പാടിനാൽ മാത്രം ഇതളുകൾ തിരിഞ്ഞു പുറത്തു വരേണ്ട ഒരു വ്യക്തിത്വമാണ്. അത് മറ്റ് പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കപ്പെടുന്നു എന്ന ഒറ്റ കാരണത്താൽ അവിടെയൊക്കെ ദൈവീക ബോധമുണ്ട് എന്ന് നാം ചിന്തിച്ചു പോകരുത്. ദൈവമല്ലാത്ത മനോബോധങ്ങൾ, ദൈവികമല്ലാത്ത മനോവികാരങ്ങൾ, മനസ്സിന്റെ നിർണയങ്ങൾ, മതബോധങ്ങൾ, ഇവ ചേർത്തുകൂട്ടിയുണ്ടാക്കിയ ഒരു മസാലക്കൂട്ടിന്റെ അകത്തു നിന്നും ഭക്തിയെ കണ്ടെത്തുന്ന ഒത്തിരി ആൾക്കാർ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നാം ജീവിച്ചു വരുമ്പോൾ നാം അറിയാതെ വെളിപ്പാടിനാൽ അല്ലാത്ത ഒരു ദൈവത്തെ നാം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും മനസാക്ഷിക്ക് തൃപ്തിയുള്ളത് കിട്ടിയാൽ മതി എന്ന നിലയിലേക്ക് ആൾക്കാർ തരംതാഴ്ന്നു പോകുന്നൊരവസ്ഥ ക്രിസ്തീയതയിലുണ്ട്. നിങ്ങൾക്കറിയാമോ, ബൈബിൾ ലോകത്തിലെ ബെസ്റ്റ് സെല്ലർ ബുക്കായിരിക്കുന്ന ഒരു കാലയളവിൽ ജീവിക്കുന്ന നാം വളരെ കുറച്ച് പേരെ ബൈബിൾ വായിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ദുഃഖകരമായ കാര്യം. ലോകത്തിൽ ഏറ്റവും അധികം, ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം വേദപഠനശാലകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ട് ഈ കാലത്തുള്ള പോലെ ഉണ്ടായിട്ടില്ല. പക്ഷേ ദൈവത്തെക്കുറിച്ച് വളരെ കുറച്ച് വെളിപ്പാടുകളേ ഉള്ളൂ. നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടരുത്. ബൈബിൾ ഒരു ബെസ്റ്റ് സെല്ലർ ബുക്കായാലും ബൈബിളിൽ നിന്നും ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കുന്നത് മറ്റൊരു കാര്യമാണ്. സഭകളുടെ എണ്ണം അത് എണ്ണത്തിൽ വർദ്ധിച്ചാലും അവനെ ബഹുമാനിക്കുന്നവരുടെ എണ്ണം കുറവുണ്ട് എന്ന് സഭ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് യുണീക്കായ ഒരു നിലയിൽ നമ്മുടെ സഭയ്ക്കകത്ത് നമ്മുടെ ദൈവത്തെ അതിൻ്റെ മുഴുവനും ആട്രിബ്യൂട്ട്സോടുകൂടി അവനെ വർണ്ണിപ്പാൻ നമുക്ക് കഴിയത്തുള്ളൂ. എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിലുള്ള ഒത്തിരി ചിന്തകൾ ഇവിടെ പങ്കുവെക്കപ്പെടുകയും പ്രാർത്ഥിച്ചവർ പങ്കുവെക്കുകയും ആരാധന ലീഡ് ചെയ്തവർ പങ്കുവെക്കുകയും പാട്ടുകൾക്കകത്തൂടെ അതിങ്ങനെ അനർഹളമായിട്ട് ഒഴുകി വരികയും ചെയ്തപ്പോൾ എനിക്ക് പതിവിന് വിപരീതമായി ഒരു വലിയ സന്തോഷം ഈ പകൽക്കാലം എൻ്റെ ഹൃദയത്തിലുണ്ടായി. കർത്താവെ, ദൈവത്തെ, അവന്റെ മജസ്റ്റിയെ വാല്യൂ ചെയ്യുന്ന ഒരു ജനത്തെ ദൈവം ഇപ്പോൾ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ദൈവത്തെ അറിയുന്ന കാര്യം വരുമ്പോൾ ഉത്തമമായ കാര്യം വേണമെന്ന നിർബന്ധ ബുദ്ധി ദൈവമക്കളിൽ നഷ്ടപ്പെട്ടു പോവുക. ദൈവത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുമ്പം അതിശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു വാഞ്ച എവിടെയോ നിന്നു പോകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, 2+2=5 എന്ന് പറഞ്ഞ് നിങ്ങളുടെ മോൻ വീട്ടിലിരുന്ന് അവൻ കണക്ക് പിടിക്കുക, നിങ്ങളെന്ത് ചെയ്യും? അടുക്കളയിലിരുന്ന് എത്ര ധൃതിയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നെങ്കിലും നിങ്ങൾ അവനെ തിരുത്തും, കാരണം മോന്റെ ഭാവി അതൊരു വലിയ വിഷയമാണ്. അപ്പൊ 2+2=5 എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അമ്മ അകത്ത് നിന്നുകൊണ്ട് എടാ 2+2=4 ആടാ, ആരടാ നിന്നെ ഇത് പഠിപ്പിച്ചേ എന്ന് പറയുമ്പോൾ അപ്പനകത്ത് നിന്ന് പറയാ, എന്നാണ് അല്ലാടി അവൻ പഠിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു മാതാപിതാവ് കുഞ്ഞിന്റെ ഭാവിക്ക് ദോഷം. അപ്പൊ നമ്മുടെ കൊച്ച് തെറ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഓടി വന്ന് പിച്ചാത്തിയാണ് പിച്ചാത്തി, തവിയാണ് തവി, സ്കെയിലാണ് സ്കെയിൽ എടുത്തുകൊണ്ട് വന്നിട്ട് അവനെ തിരുത്തും. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചുള്ള ബോഷ്കുകൾ പാടുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ആരാധനയിൽ കലർത്തുമ്പോഴും ഈ ഒരു വികാരം ആൾക്കാരുടെ ഉള്ളിൽ കത്തുന്നില്ല, ഇത് തിരുത്തപ്പെടാൻ ആൾക്കാരുടെ ഉള്ളിൽ ആവേശം വരുന്നില്ല. ദൈവത്തിന്റെ കാര്യമല്ലേ, അവനെല്ലാം ഹൃദയമാ ബ്രദറെ അറിയുന്നേ എന്ന ഒരു ചിന്ത ആൾക്കാരുടെ ഉള്ളിലുണ്ട്. ദൈവസഭയോടുള്ള എന്റെ പ്രബോധനം, നിങ്ങളുടെ കുഞ്ഞ് 2+2=5 എന്ന് തെറ്റായി പഠിക്കുമ്പോൾ നിങ്ങൾ അവനെ തിരുത്താൻ ആഗ്രഹിക്കുന്ന ആവേശം, ദൈവവിഷയം സംബന്ധിച്ചുള്ള ഉത്തമകാരി കാര്യങ്ങളിൽ ഈ നിർബന്ധ ബുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമക്കളെയാണ്, ഒരു ദൈവസഭയാണ് ദൈവം ആഞ്ചിക്കുന്നത്. ഹല്ലേലൂയ. നിർഭാഗ്യകരമായ ഒരു കാര്യം ഞാൻ പറയാം, പരമാർത്ഥതയുള്ള വിശ്വാസികൾ പോലും പാപം സംബന്ധിച്ച് ദുഃഖമുള്ളവരാണെങ്കിലും ബോഷ്ക്ക് സംബന്ധിച്ച് ദുഃഖമുള്ളവരല്ല. ശ്രദ്ധിച്ചു കേൾക്കണം, പരമാർത്ഥതയുള്ള വിശ്വാസികൾക്ക് പോലും അവരുടെ പാപത്തെക്കുറിച്ച് ബോധമുണ്ട്, ദുഃഖമുണ്ടെങ്കിലും ഒരു ബോഷ്ക്കിലാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വേദന ആൾക്കാരുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോകും. പാപത്തെ ദുഃഖം, പാപത്തിൽ നിന്ന് മടങ്ങി വരാൻ ആവേശം കാണിക്കുന്നവർക്ക് പോലും പറ്റിപ്പോകുന്ന ഒരു തെറ്റെന്നാണെന്നറിയോ, ബോഷ്ക്കിനെ സംബന്ധിച്ചുള്ള വേദന ഹൃദയത്തിൽ കത്തുന്നില്ല. ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു സഹോദരനോട് സഹോദര തെറ്റാന്ന് പറഞ്ഞാൽ തിരുത്താൻ മനസ്സുള്ള സഹോദരൻ പോലും തന്റെ ബോഷ്കിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇവിടെയാണ് നാം അറിയാതെ ഒരു ചതിക്കുഴി നമുക്ക് ഒരുങ്ങിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പിശാച് സുവിശേഷത്തിനെ മാറ്റിക്കൊണ്ടല്ല ബോഷത്വം കൊണ്ടുവരുന്നത്, സുവിശേഷത്തിന് ചുറ്റുമാണ് ബോഷത്വത്തെ അടുക്കി നിരത്തുന്നത്. പിള്ളേരുടെ പിക്ചർ പസിൽ കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ അത് ഉപയോഗിക്കുന്നത്, ഒരു പടം അല്ലെ, ആ കാർഡുകൾ അതിങ്ങനെ പലതായിട്ട് അടത്തി അടത്തി ഇട്ട ശേഷം പിള്ളേരുടെ നമ്മൾ കൊടുക്കും, എന്നിട്ട് ഇതൊരു ചിത്രമായിട്ട് ഒരുമിച്ച് രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടി നമ്മൾ പിള്ളേരുടെ അത് കൊടുക്കും. നിങ്ങളത് ചെയ്തിട്ടുണ്ടോ? പ്രായമുള്ളവർ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇൻട്രസ്റ്റിംഗ്. പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് പോകും, കാരണം ആ പടം നമുക്ക് കാണാപ്പാടാണ്. പിശാച് ചെയ്യുന്നത് എന്താണെന്നറിയോ, പടമെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് ഒരു പരുവത്തിലൊക്കെ വരുത്താൻ കഴിയും, പക്ഷെ ഇത് ഒറിജിനൽ ചിത്രമായിരിക്കത്തില്ല. ഇത് ചേർത്ത് വരുമ്പോൾ എല്ലാം അവിടെ ഇവിടെയൊക്കെ സെറ്റായിട്ടുണ്ട്, പക്ഷേ രൂപത്തിന് വ്യത്യാസമുണ്ട്. എന്താണ് പ്രിയമുള്ളവരെ പിശാച് ചെയ്യുന്നത്? ദൈവവചനത്തെ മാറ്റിയിട്ട് മറ്റൊരു ചിന്തയെ കൊണ്ടുവരുന്നില്ല പിശാച്, ദൈവവചനത്തെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് ഇതിനെ അടിപ്പിച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് ദൈവത്തെക്കുറിച്ച് ഒരു തെറ്റായ ചിന്ത നമ്മുടെ ഉള്ളിലൂടെ ഉണ്ടാകുന്നു. സോ ദൈവവചനത്തെ റോങ്ങായി അറിയുന്നതിലൂടെ നാം ദൈവത്തെ തന്നെ മിസ് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പരീശന്മാർ അവർ ദൈവവചനത്തെ തെറ്റായി അറിഞ്ഞപ്പോൾ ദൈവത്തെ മിസ് റെപ്രസെന്റ് ചെയ്തു. ഈ ഒരു ഭവിഷ്യത്ത് നാം അറിഞ്ഞു അറിയാതെയും നമ്മുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഏറ്റവും ഉത്തമമായത് അറിയണം എന്നൊരു വാഞ്ച നമുക്കുണ്ടായാൽ മാത്രമേ നാം നിരന്തരമായി വെച്ചു പുലർത്തുന്ന ബോഷത്വങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ടോസറിന്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ നുണ പറയുകയല്ല നുണ പാടുകയാണെന്ന് അദ്ദേഹം പറയും. കേട്ടിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ നുണ പാടുന്നത് എപ്പോഴാ? ദൈവമക്കൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആൾക്കാരൊക്കെ വളരെ കണ്ണടച്ച് വളരെ വാചാലമായി പാടും, തീരണം പാരിലെന്നാൾ തിരുപ്പാത സേവയതാം, കുരിശെടുത്തൻ യേശുവിനെ എന്നൊക്കെ വളരെ ഹൃദ്യമായ രീതിയിൽ പാടും. മറ്റൊരു പാട്ടുണ്ട്, കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ, മഴ വന്നാൽ യോഗം മുടക്കുന്ന ഞങ്ങൾ പറയുന്നത് കൈത്തിരി പോലെ എരിഞ്ഞ് ഒടുങ്ങണമെന്ന എന്റെ ആഗ്രഹം. അതിനെക്കുറിച്ച് ടോസർ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ നുണ പാടുന്നു മനുഷ്യർ. എനിക്ക് ദുഃഖകരമായ ഒരു കാര്യം എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാനോ ഞാനിതിന്റെ ഒരു വലിയ പ്രതിനിധിയായി നിൽപ്പാനോ ആഗ്രഹിക്കുന്നില്ല. സി, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് പ്രസംഗിക്കാൻ യോഗ്യനായ ഒരാൾ പോലുമില്ല. ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് കേൾക്കാൻ യോഗ്യതയുള്ള ഒരുത്തൻ പോലും ഭൂമിയിലില്ല. അവിടുന്ന് അതിനെ നമ്മെ യോഗ്യരാക്കിയാൽ മാത്രമേ ഇത് പറയാനും ഇത് കേൾക്കാനും നമുക്ക് കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, പ്രൈസ് ദ ലോർഡ്. ഞാൻ വായിച്ചൊരു ബുക്കിൽ സാൻ ജോൺസ് എന്ന് പറഞ്ഞൊരു ദൈവദാസൻ ഇങ്ങനെ എഴുതി, വെൻ ഐ ഓപ്പൺ ദ ടെസ്റ്റ് ആൻഡ് വെൻ ഐ സ്റ്റാർട്ട് സ്പീക്കിംഗ് അബൌട്ട് ഗോഡ്സ് ആട്രിബ്യൂട്ട്സ് ഐ ഫീൽ ജസ്റ്റ് ആസ് ആൻ ഇൻസെക്ട്. ഞാൻ ഒരു ഇൻസെക്ടിനെ പോലെയാണ് ഞാൻ എന്റെ ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ടെക്സ്റ്റ് തുറക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്, മേ ദ ഗോഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ. ഇതായിരുന്നു പ്രിയമുള്ളവരെ, ഭക്തന്മാർ ദൈവത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ, അവർക്ക് ദൈവത്തിന്റെ അവാച്യമായ ആ പ്രസൻസിന്റെ മുമ്പിൽ അവർ നിന്നപ്പോൾ അവർക്ക് മനസ്സിലായി, എനിക്ക് ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ കഴിയത്തില്ല, എനിക്ക് ദൈവത്തെക്കുറിച്ച് കേൾക്കാനുമുള്ള യോഗ്യതയില്ല, അവിടുന്ന് കരുണ ചെയ്യാതെ എനിക്ക് അവിടത്തെക്കുറിച്ച് അറിയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസഭയ്ക്കൊരു നിർബന്ധ ബുദ്ധി വേണം. ദൈവത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറ്റവും സത്യം അറിയണം ബ്രദറെ, സത്യം അറിയണം. ഈ കാര്യത്തിൽ ദൈവികമല്ലാത്ത മാനുഷിക മനോബോധങ്ങൾ വെച്ച് പുലർത്തിയിട്ട് മനസാക്ഷിക്കൊരു തൃപ്തി എവിടെയെങ്കിലും കൊണ്ടുകൊടുക്കുക, നോ. സാധാരണഗതിയിൽ സഭയിൽ ഞാൻ കേട്ടുവരുന്നൊരു കാര്യം, ബ്രദറെ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, ദൈവം നമ്മുടെ ഹൃദയത്തെ അറിയുന്നു, നോ. ദൈവത്തെ നാം സെന്റിമെന്റലായി അറിയുന്നതിനേക്കാൾ സ്ക്രിപ്ചറലായി അറിയുന്നതാണ് നമ്മുടെ ഭാവിക്ക് ഏറ്റവും നല്ലത്. ദൈവത്തെ അറിയുന്നതിൽ സെന്റിമെന്റ്സ് ഉണ്ട്, ദൈവത്തെ അറിയുന്നതിൽ ഇമോഷനുണ്ട്, ദൈവത്തെ അറിയുന്നതിൽ വിചാരങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്, അതിന്റെ ബഹിർസ്ഫുരണങ്ങളുണ്ട്, അതിന്റെ അനുസരണമുണ്ട്, അതിനൊരു പന്താവുണ്ട്. പക്ഷേ അത് സ്ക്രിപ്ചറലായിരിക്കണം എന്നത് ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മണിയൊക്കെ അടിച്ചുകൊണ്ട് നമ്മുടെ ഈ വഴിയെ കൂടെ ഉന്തിക്കൊണ്ട് വരത്തില്ല, ഈ കളർ പല കളറിലൊക്കെയുള്ള വെള്ളമുള്ള കുപ്പിയൊക്കെ അല്ലേ, അതിൻ്റെ സൈഡ് സോഡാ കുപ്പിയും കാണും, കുറെ നാരങ്ങയൊക്കെ കാണും, പുതിനായാലയൊക്കെ വെച്ച് തള്ളിക്കൊണ്ട് വരത്തില്ലേ. നിങ്ങൾ ആ പിള്ളേർക്ക് അതെടുത്ത്, നമ്മുടെ പിള്ളേർ എത്ര കരഞ്ഞാലും നമ്മൾ ആ കുപ്പിയിൽ ആ ചുമലക്കുപ്പിന്നും ആ മഞ്ഞക്കുപ്പിന്നും ഒക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ച് നാരങ്ങാനീരൊക്കെ ഒഴിച്ച് പുതിനായാലയൊക്കെ ഇട്ടിട്ട് ആ വെള്ളം നമ്മുടെ പിള്ളേർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമോ? ഇല്ല. അവൻ ശാഠ്യം പിടിക്കുമ്പോൾ നമ്മൾ എന്താ അവനോട് പറയുന്നടാ, ഈ വെള്ളം ശരിയല്ല, ഇതെങ്ങാണ്ടെന്ന കലക്കവെള്ളമാണ് ഇവന്മാർ കൊണ്ടുവന്നിരിക്കുന്നത്, ഏതോ മോറി എന്നുള്ള വെള്ളമാണെന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം നമ്മുടെ കുഞ്ഞിന് ഇത് കുടിച്ചു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാവും. അപ്പം നമ്മുടെ കുഞ്ഞ് എന്ത് കുടിക്കണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ട്. നമ്മുടെ കുഞ്ഞ് തെറ്റ് പഠിക്കുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് അവിടെ ആവേശം വരുന്നു. പക്ഷേ ക്രിസ്തീയ സഭകൾക്കകത്ത് എനിക്ക് ദുഃഖകരമായ ഒരു കാര്യമുള്ളത്, ദൈവത്തെക്കുറിച്ചാണേലും അത് പാടുന്നതാണേലും അത് പ്രസംഗിക്കുന്നതാണേലും അത് ചിന്തിക്കുന്നതാണേലും അത് പറയുന്നതാണേലും അത് പ്രസ്താവിക്കുന്നതാണേലും അത് എഴുതുന്നതാണേലും മാർക്കറ്റിൽ കിട്ടുന്ന എന്തിനേയും പുൽകുന്ന ഒരു പ്രകൃതം നമുക്കുണ്ട്. ഈ കാര്യത്തിൽ നാം കൂടുതൽ വ്യക്തത ഉള്ളവർ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹത്തെ ഒരു സെന്റിമെന്റലായി മാത്രം അറിയാതെ അതിനെ സ്ക്രിപ്ചറലായിട്ട് അറിയണം. സാധാരണഗതിയിൽ വിശ്വാസികൾക്ക് ഈ ഒരു കാര്യത്തിൽ ഉത്സാഹം നഷ്ടപ്പെട്ടു പോകുന്നു. ഞാനതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഈ തിരിച്ചറിവില്ലാതെ ആൾക്കാർ പാടുന്നത് എന്താണെന്ന് പോലും അറിയാതെ പാടിപ്പോകുന്നു. പിന്നീട് അവർ തിരിച്ചറിയുന്നത് അവർ പാടിയതിൻ്റെ അകത്ത് കാര്യമായ ദൈവിക കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് ഈ കന്നഡപ്പാട്ട് പാടിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിലെ വീണ്ടും ജനിക്കുന്ന ഒരാളുടെ ഹൃദയത്തിലെ മുഴുവനും ആളത്തം ഒരുമിച്ചെഴുന്നേറ്റ് നിന്ന് വണങ്ങപ്പെടും. ദൈവത്തിൻ്റെ ആ ആട്രിബ്യൂട്ട്സ് വർണ്ണിക്കപ്പെടുമ്പോൾ ഞാനതിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓടിച്ചു പോയപ്പോൾ അടി മുതൽ മുടി വരെ പരിശുദ്ധനായ ദൈവത്തെ വർണ്ണിച്ച് പാടി വരുമ്പോൾ എന്റെ ഒരു വിശ്വാസം, വീണ്ടും ജനിക്കപ്പെട്ടവനാണെങ്കിൽ അവന്റെ ആളത്തത്വത്തിന്റെ ഉള്ളിൽ അവനൊരു ചാടിക്കളിയുണ്ട്, ഒരു തുള്ളലുണ്ട്. കാരണം അവൻ അവന്റെ ആത്മാവിന്റെ സഖാവിനെ അവൻ പാട്ടിലൂടെ കണ്ടെത്തുമ്പോൾ അവന്റെ ഹൃദയത്തിന് അവന് പങ്കുവെക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകുന്നു. ഹല്ലേലൂയ. ഈ കാര്യത്തിൽ ഒരു നിർബന്ധ ബുദ്ധി ദൈവസഭയ്ക്ക് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്ത് പാടുന്നു എന്നതിനെക്കുറിച്ച് എനിക്കൊരു തിരിച്ചറിവുണ്ടായിരിക്കണം. വഴിയെ പോകുന്ന എല്ലാ ചായവെള്ളവും ഞാൻ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ദൈവസഭയിലുള്ള ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഇതേ ബുദ്ധിയും ഇതേ ഒരു ആത്മാർത്ഥതയും ഇതേ ഒരു ഉത്സാഹവും മനസാക്ഷിയിൽ ചൂടോടെ കൊണ്ട് നടക്കണം. കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാ റോമാലേഖനം 1:28 വായിക്കണ്ട, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ അവർക്ക് ഇഷ്ടമില്ല. ഇത് അറിയാഞ്ഞതിന്റെ പ്രോബ്ലമല്ല, ഇഷ്ടമില്ല. ഹൃദയമാണ് ദൈവം അറിയുന്നത് എന്ന് പറഞ്ഞ് വെറുതെ ആ വിഷയത്തെ ഉഴപ്പി വിടരുത്. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാനുള്ള ഒരു ഇഷ്ടം നമ്മൾക്കുണ്ടാകണം. ഗോഡ് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ, ഹാർവെസ്റ്റ് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ, പവർ വിഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ, അവിടെ പറയുന്ന ദൈവം ബ്രദർമാർ പറയുന്ന ദൈവം അല്ലല്ലോ. ബ്രദർമാർ പറയുന്ന ദൈവം ഈ ദൈവമാണ്. അവര് പറയുന്ന ദൈവം, എടാ സ്വർണം വെള്ളി ഇരുമ്പ് ഇതെല്ലാം ഈ ഭൂമിയിലുണ്ട്, ഇതൊക്കെ ആരുടെയാടാ, നിന്റെ അപ്പന്റെയാ, ഇത് പിന്നെ ആർക്കാ, നിനക്കാ, ഇത് വേറെ വല്ലവൻ അനുഭവിക്കാൻ ദൈവം തരത്തില്ല, നിനക്കാ, നിന്റെ ദൈവത്തിന്റെ സ്വപ്നം കാണ എന്നാണല്ലോ അവര് പറഞ്ഞ്. ബ്രദർമാർ പറയുന്ന അതല്ല. അപ്പം വഴിയായി ഈ ഉന്തിക്കൊണ്ട് വന്ന ഈ ചായവെള്ളം എടുത്ത് കുടിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. യെസ്, പണ്ട് ഒരു കുട്ടി അവനെ സ്കൂളിൽ ഭൂമിശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജിയോഗ്രഫി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ടീച്ചർ പഠിപ്പിച്ചു ഭൂമി ഉരുണ്ടതാണെന്ന് പഠിപ്പിച്ചു. അപ്പൊ അദ്ദേഹം അതിന് ശാസ്ത്രീയമായ തെളിവുകളൊക്കെ കൊണ്ടുവന്നു, ഭൂമി ഒരു ഗ്ലോബൊക്കെ കൊണ്ടുവന്നു. പുള്ളി പറഞ്ഞു, സി ഭൂമി ഇങ്ങനെ ഉരുണ്ടായിരിക്കുന്നു. അവൻ ഭൂമി ഉരുണ്ടതാണെന്ന് ആത്മാർത്ഥമായിട്ട് പഠിച്ചു. വീട്ടിൽ ചെന്നു അവൻ വായിക്കുക, ജിയോഗ്രഫി വായിക്കുക, ഭൂമി ഉരുണ്ടതാണ്. അപ്പൊ അമ്മ പറഞ്ഞു, ഭൂമി ഉരുണ്ടതാണോടാ, വിളിച്ചെന്ന് നോക്കടാ, മൊത്തം പരന്നല്ലേ കിടക്കുന്നത്, ഭൂമി പരന്നല്ലേ എന്ന് അമ്മ പറഞ്ഞു. അപ്പൊ ഇവന് സംശയം, ശരിയാ, വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ മൊത്തത്തിൽ പരന്നാ കിടക്കുന്നത് അല്ലേ, ഉരുണ്ടാണോ എല്ലായിടം ഇരിക്കുന്നത് അല്ല. അപ്പൊ അവൻ തിരുത്തി, ഭൂമി പരന്നതാ. അവൻ ഇതുമായിട്ട് സ്കൂളിൽ ചെന്നു. സ്കൂളിൽ ചെന്നപ്പോ ടീച്ചർ പറഞ്ഞു, ആരാണ് നിന്നെ ഇത് പഠിപ്പിച്ച, ഭൂമി പരന്നതാണ്, ഭൂമി ഉരുണ്ടതാടാ. അദ്ദേഹം ഒത്തിരി തെളിവുകൾ നിർത്തിവെച്ചു. ഉടനെ അവൻ ടീച്ചറുടെ അടുത്ത് നിന്ന് ഭൂമി ഉരുണ്ടതാ, തിരിച്ചു വീട്ടിൽ വന്നു, വീണ്ടും ഭൂമി ഉരുണ്ടത്. അപ്പൊ ടീച്ചർ അമ്മ പറഞ്ഞു, എടാ ഭൂമി പരന്നതാടാ. അങ്ങനെ ഈ സഭയ്ക്കും പുറത്തുള്ള ചവറുകൾക്ക് നടുവിൽ ഈ ദൈവമക്കൾ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുക. ഇവിടെ വന്നപ്പോൾ ബ്രദർ പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ്, അവിടെ വന്നപ്പോൾ മറ്റേ ബ്രദർമാർ പ്രസംഗിക്കുന്നത് പറയുന്നു ഭൂമി പരന്നതാണ്. ഇതൊരു വെടിനിർത്തൽ പ്രഖ്യാപിക്കണ വിഷയത്തിൽ ഇവൻ ഈ വിഷയം ഒന്ന് സെറ്റിൽ ചെയ്യണം. ഇവന് സമാധാനം വേണം, ഇവൻ ഇവനോട് തൃപ്തനായിരിക്കണം. അവൻ ഭൂമിശാസ്ത്രം എടുത്ത് വായിച്ചു, അമ്മയുടെ ഭൂമി പരന്നതും സാറിന്റെ ഭൂമി ഉരുണ്ടതുമാണ്. അവനൊരു സമാധാനമായി, സാറിന്റെ ഭൂമി ഉരുണ്ടത്, അമ്മയുടെ ഭൂമി പരന്നത്. അങ്ങനെ അവൻ പഠിക്കാൻ തുടങ്ങി. ഇതുപോലെ ആ ദൈവമക്കൾക്ക്, കണിശതയില്ലാത്ത ദൈവമക്കൾക്ക്, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് മറ്റു ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദൈവം അങ്ങനെയാണെന്നും, ഇവിടെ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെയാണെന്നുമുള്ള ഒരു തോന്നലിലെ മനോബോധത്തിൽ അവരിങ്ങനെ പോകുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു അവർക്ക് എന്നെ ആ നിലയിൽ പരിജ്ഞാനത്തിൽ അറിയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അതുപോലെ തന്നെ ദൈവത്തിന്റെ മറ്റൊരിഷ്ടം, അവനെക്കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ കലർപ്പില്ലാതെ, കൂട്ടിച്ചേർക്കലില്ലാതെ, തനിമയോടെ, എന്റെ ദൈവത്തെ സംബന്ധിച്ച് എനിക്ക് ശരിയായ ദൈവവചന അറിവുണ്ടായിരിക്കണമെന്ന് ഒരാഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. കാരണം ദൈവത്തെ അറിയുന്നത്, അതാ നമ്മൾ ആദ്യം വായിച്ചത്, ദൈവത്തെയും അവന്റെ പുത്രനെയും അറിയുന്നതാണ് നിങ്ങൾക്ക് നിത്യജീവൻ. ദൈവത്തെ അവന്റെ പുത്രനെയും അറിയുന്നത് കൊണ്ട് കൃപയും സമാധാനവും നിങ്ങൾക്ക് വർദ്ധിക്കും. ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് പിതാവിനോടും പുത്രനോടുമുള്ള ഞങ്ങളൊക്കെ കൂട്ടായ്മ വർദ്ധിപ്പാനത്ര, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. പ്രിയമുള്ളവരെ, ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയും തോറും, ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം വർദ്ധിക്കും തോറും, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രോഗ്രസീവ. കഴിഞ്ഞ ദിവസം സഹോദരൻ പറഞ്ഞതുപോലെ ഓരോ സമയത്ത് ദൈവം പുത്തൻ വെളിപ്പാട് തരിക. യഹോവ ശമ്മ എന്ന മറ്റൊരു സംഭവത്തിലൂടെ ദൈവം വെളിപ്പാട് തരുന്നു. യഹോവ ഈരേ മറ്റൊരു സംഭവത്തിലൂടെ ദൈവം വെളിപ്പാട് തരുന്നു. മോശയ്ക്ക് കിട്ടാത്ത വെളിപ്പാട് ഇയോവിന് കിട്ടി, ഇയോവിന് കിട്ടാത്ത വെളിപ്പാട് പൗലോസിന് കിട്ടി. അവരിങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് വർദ്ധിച്ചു വരിക. എന്താ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്, നമ്മുടെ ഫോക്കൽ പോയിന്റ് എന്താ? അവനാ. നമ്മുടെ കൂട്ടായ്മ ആരോടാ? അവനോടാ. നമുക്ക് കാര്യമുള്ളത് ആരോടാ? അവനോടാ. ജീവിതത്തിൽ ഒരു മണിക്കൂറുടെ എക്സ്ട്രാ കിട്ടിയാൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അവനെ അറിയുന്നതിലായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ വാഞ്ച. ഹല്ലേലൂയ. ദൈവത്തെ വെളിപ്പാടിൽ അറിയാൻ ശ്രമിക്കാതിരിക്കുമ്പോൾ അവകാശി അടിമയായി ജീവിക്കും. മണവാട്ടി വീട്ടുവേലക്കാരിയെ പോലെ മുഷിഞ്ഞുപോകും. ഇത് നിങ്ങൾ തിരിച്ചറിയണം. അതാ നമ്മളിപ്പോൾ ക്രിസ്തീയ കോളത്തിൽ കാണുന്നത്. വലിയ വെല്ലുവിളികളോടെ നിൽക്കേണ്ട അവകാശി അടിമയെപ്പോലെ വീണുകിടക്കുന്നു. അലങ്കരിച്ചൊരുങ്ങി നിൽക്കേണ്ട മണവാട്ടി വീട്ടുവേലക്കാരിയെ പോലെ കഷ്ടപ്പെട്ട് നിൽക്കുന്നു. എന്തുകൊണ്ട്? എവിടെയാ പ്രിയമുള്ളൊരു പ്രശ്നം? കഷ്ടങ്ങൾ കൊണ്ടല്ല, ദൈവത്തെക്കുറിച്ചുള്ള നിർമ്മലമായ ബോധ്യങ്ങൾ അവരുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർ വഴിയെ പോയതും മറ്റതും വാങ്ങിച്ചു കുടിച്ച് അവരുടെ ഉള്ളിൽ അവർക്ക് ഒത്തിരി കലർപ്പുണ്ടായിപ്പോയി. എന്നിട്ട് ഈ വിവേകം, ഈ പരിജ്ഞാനം കാത്തു സൂക്ഷിക്കാതെ ബോഷ്കിൽ വീണുപോയിട്ട് അതിൽ തിരിച്ചു വരാൻ ആൾക്കാർക്ക് കഴിയത്തില്ല. അതിന് പകരം സാധാരണഗതിയിൽ ആൾക്കാർ ചെയ്യുന്ന എന്താണെന്നറിയോ? ഇതിന്റെ അകത്തെല്ലാം കൂടെ ദൈവത്തെ അങ്ങ് വലിച്ചു കയറ്റി. നിങ്ങൾ ശ്രദ്ധിച്ചോ, വഴിയെ പോകുന്ന പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് പ്രേമാഭ്യർത്ഥന നടത്തി അവളുമായി കറങ്ങി നടന്ന് ഐസ്ക്രീം പാർലറിൽ പോയി, പാർക്കിലും പോയി, അവസാനം അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച്, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവനൊരു കാർഡ് അടിക്കും. ആ കാർഡിൽ എന്തായിരിക്കും അവൻ എഴുതുന്നത്? ദൈവികതമായാൽ ഞങ്ങളുടെ വിവാഹം ഒക്ടോബർ മാസം 10-ാം തീയതി നടത്താൻ ആഗ്രഹിക്കുന്നു. സ്വയം കണ്ട് ഇഷ്ടപ്പെട്ട് അതിൽ വീണ് ആകർഷിക്കപ്പെട്ട് സ്വന്തം ബോധ്യത്തിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചവൻ പോലും അനാവശ്യമായി അവന്റെ വിഷയത്തിന്റെ അകത്തേക്ക് ദൈവത്തെ വലിച്ചുകൊണ്ട് വരിക. ഇതാണ് ദൈവത്തെ ബോഷ്കിലാണ് അറിയുന്നതെങ്കിൽ ഈ അതാ ഞാൻ പറഞ്ഞ പാപം തിരിച്ചറിയാനുള്ള ദുഃഖമുണ്ട്, ബോഷ്കറിയാനുള്ള ദുഃഖമില്ല ആൾക്കാർക്ക്. ദൈവത്തിന്റെ ആലോചന ചോദിക്കാതെ ഒരു കാര്യത്തിനകത്ത് സ്വന്തം താല്പര്യത്തിൽ ഇറങ്ങിത്തിരിച്ച ശേഷം വിസരിച്ച് പൊട്ടി തകർന്ന ശേഷം അവസാനം നമ്മൾ വെടിനിർത്തൽ പോലെ ഒരു ഭാഷ പറയാറുണ്ട്, പ്രിയമുള്ളവര്, ആ ദൈവം അവനറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. വെറുതെ എന്തിനാ ഈ കാര്യത്തിൽ തമ്പുരാനെ കൊണ്ടിടുന്നേ? ദൈവത്തിന്റെ പുരുഷന്മാർക്ക് സോറി മനുഷ്യരുടെ പുരുഷന്മാർക്ക് ദൈവത്തിന്റെ സ്ത്രീകളോട് എന്തു തോന്നി? അവരുടെ സൗന്ദര്യം കണ്ടിട്ട് അവർ ബോധിച്ച ഏവരെയും ഭാര്യമാരായി തിരഞ്ഞു. സാധാരണ ചെറുപ്പക്കാർ ചോദിക്കുന്നത് പ്രേമവിവാഹം ശരിയാണോ? വളരെ വ്യക്തമായി ഉൽപ്പത്തി പുസ്തകത്തിൽ തുടക്കത്തിൽ തന്നെ പ്രേമകാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി കർത്താവ് ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ മക്കൾക്ക് മനുഷ്യരുടെ മക്കളെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയിട്ട് ബോധിച്ച ഓരോരുത്തരെയും ഭാര്യമാരായി തിരഞ്ഞെടുത്തു. എനിക്ക് ബോധിച്ച ഒരാളെ എനിക്കിഷ്ടപ്പെട്ടിട്ട് വിവാഹം കഴിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. അതങ്ങ് വിവാഹം കഴിച്ചാൽ മതി, അതിന്റെ അകത്ത് വിച്ച് വിൽ ബി ഗോഡ് വില്ലിംഗ് ബി സോളംനൈസ്ഡ് ഓൺ ഒക്ടോബർ 10 എന്ന് എഴുതി വെക്കാതിരുന്നതാണ്. ഈ ഒരു കടിച്ചത നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ സി നമുക്ക് ശരിയായ നിലയിൽ പാടാനും ശരിയായ നിലയിൽ ദൈവത്തെ സ്തുതിപ്പാനും ശരിയായ നിലയിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാനും ആ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ദൈവത്തോട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പ്രിയുള്ളവരെ, നമ്മുടെ സകല പ്രശ്നങ്ങളും മാറിപ്പോ. ഈ ദാവീദ് പാപം ചെയ്തപ്പോ ദാവീദ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, മുമ്പോട്ട് പോകാൻ ഒരു വഴിയില്ല, ഇടത്തോട്ടോ വലത്തോട്ടോ മുമ്പോട്ടോ പുറകോട്ടോ പോകാൻ വഴിയില്ലാത്തപ്പോൾ ദാവീദ് പറഞ്ഞൊരു ഭാഷയുണ്ട്, ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നതത്രേ എനിക്ക് ഏറെ നല്ലത്. പ്രിയുള്ളവരെ, അതിന്റെ അകത്തൊരു അർത്ഥം ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്, തനിക്ക് ദൈവത്തെക്കുറിച്ച് പരമബോധ്യമാണ്, തനിക്ക് ദൈവത്തെക്കുറിച്ച് വ്യക്തതയുണ്ടായപ്പോൾ തനിക്ക് മനസ്സിലായി ഇനിയും മറ്റൊരു പരിഹാരത്തിനായിട്ട് രക്ഷപ്പെടുന്നതിനേക്കാൾ അവന്റെ കയ്യിൽ വീഴുന്നതാണ് എനിക്ക് ഏറ്റവും വെരി ബെസ്റ്റ്. പ്രിയമുള്ളവരെ, എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം എവിടെയാണെന്നറിയോ? അവന്റെ കയ്യിൽ വീഴുന്നതാ. ഹാലേലൂയ. ബ്രദറെ, ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നില്ല, പ്രാർത്ഥിക്കണം എന്ന് മറ്റൊരു സഹോദരനോട് പറയുന്നതിനേക്കാൾ എത്രയോ കേമമാ. പ്രിയമുള്ളവരെ, ഈ പ്രശ്നത്തിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ, അവന്റെ കയ്യിൽ വീഴുന്നത് തന്നെയാണ്. ഹാലേലൂയ. ഇതൊരു ബിസിനസ് ആകട്ടെ, ഇതൊരു കുടുംബത്തകർച്ചയാകട്ടെ, ഇതൊരു ഒരു 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 കോഴ്സ് തകർന്നു പോകുന്നതാകട്ടെ, ഇത് വ്യക്തിപരമായ ജീവിതമാകട്ടെ, ഇത് രോഗമാകട്ടെ, ഇത് മറ്റെന്ത് മാനസിക സംഘർഷങ്ങളാകട്ടെ, ഇതിനെല്ലാം ഒറ്റ പരിഹാരമേ ഉള്ളൂ, അവന്റെ കയ്യിൽ വീഴുക എന്നതുള്ളതാണ്. ഹാലേലൂയ. ഇത് ദാവീദ് കണ്ടുപിടിച്ചതല്ല, ദൈവം തന്നെ പറയുന്നത് അത് തന്നെയാണ്. അവന്റെ കരങ്ങളിൽ വീഴുന്നതാണ് എപ്പോഴും ഒരു ഭക്തന് നല്ലത്. പക്ഷെ അവന്റെ കയ്യിൽ വീണ് ഉടയുന്നതാണ് നല്ലതെന്ന് ഒരുത്തിന് ബോധ്യമാകണമെങ്കിൽ ദൈവത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം. പ്രൈസലോ. അതുകൊണ്ട് ദൈവത്തെ നാം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും നാം ഈ കാര്യത്തിൽ പരിജ്ഞാനത്തിൽ വളരണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പരിജ്ഞാനമുള്ളവരായി തീരണം, വിവേകമുള്ളവരായി തീരണം. ഇത് സംബന്ധിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, അതൊന്ന് വായിച്ച് ഞാൻ എന്റെ ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം. അതിന്റെ 9, 10, 11 വാക്യങ്ങളൊന്ന് വായിക്കും. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹമുണ്ട് എന്നത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ സ്നേഹത്തിന് ഒരു അടുത്ത നിലയിൽ ഒരു വളർച്ചയുണ്ട്. എന്റെ ചിന്ത ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സുകളെല്ലാം കോ ഈക്വൽ ആണ് എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയ ബോഷ്ക്ക്, അറിഞ്ഞോ അറിയാതെയോ ദൈവമക്കളുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ഒരു ബോഷ്ക്ക്, ബോഷ്കെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, അതാണ് എന്റെ തിരിച്ചറിവ്. ഒരു ചെറിയ പ്രശ്നമുള്ളത് നാം ദൈവത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഇതാണ് എന്റെ ചിന്ത എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതെന്റെ ചിന്തയല്ല, ഇതെന്റെ തിരിച്ചറിവ് തന്നെയാണ്. ദൈവത്തെക്കുറിച്ചുള്ള നമ്മളുടെ ബോധ്യം ഒരൊറ്റ ആട്രിബ്യൂട്ട്സിൽ കിടന്നാ കറങ്ങുന്നത്, ദൈവസ്നേഹമാകുന്നു. കാരണം ഇത് ആവശ്യപ്പെടുന്ന ഒരു ഇമോഷനും സെന്റിമെന്റ്സും സാധാരണ ഒരു മനുഷ്യൻ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം. God is love. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ പാട്ടുകൾ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് അല്ലേ, ഈ ആട്രിബ്യൂട്ട്സുകളിൽ ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ ദൈവസ്നേഹത്തെ സംബന്ധിച്ച. പക്ഷേ ദൈവം സ്നേഹമാണ് എന്നത് മാത്രമല്ല ദൈവത്തെ സംബന്ധിച്ച് ഞാൻ അറിയേണ്ട ഒരു സത്യം. നാം വായിക്കുന്നത് നിങ്ങളുടെ സ്നേഹം, അത് മനുഷ്യരോടാകട്ടെ ദൈവത്തോടാകട്ടെ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്നേഹം, ഇതിനെന്തുണ്ട്? ഇതിനെന്തുണ്ട്? മേൽക്കുമേൽ ഒരു വളർച്ചയുണ്ട്. ഗോഡ് ഈസ് ലവ്, പക്ഷെ അതിനൊരു വളർച്ചയുണ്ട് മേൽക്കുമേൽ. അതെങ്ങനെയാണ് ആ വളർച്ച? ഏതിലേക്കാണ് പോകുന്നത്? പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ച് വരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കളിപ്പിക്കാൻ ഈ സ്നേഹമുള്ളവരെ പെട്ടെന്ന് കളിപ്പിക്കാൻ പറ്റുന്നത് അല്ലേ. ബ്രദറെ, ഞാൻ അങ്ങ് സ്നേഹിക്കും, പിന്നെ ഞാനൊന്നും ഓർക്കത്തില്ല. അവർക്കുള്ള വാക്ക് ഏത്? സ്നേഹമുള്ളതുകൊണ്ട് വിവേകമുണ്ടാകരുത് എന്ന് ബൈബിള് പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ദൈവത്തോട് ആഴമായ സ്നേഹമുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ സർവൈവ് ചെയ്യത്തില്ല. നിങ്ങളെ കളിപ്പിക്കാൻ എളുപ്പമാ. അതാ ഞാൻ പറഞ്ഞ വഴിയെ പോകുന്ന ഈ വെള്ളമൊക്കെ കലക്കി നിങ്ങൾക്ക് അവർ കുടിപ്പിക്കാൻ തരും. ചാനലിലെ മൂന്ന് പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇവരും പറയുന്നത് ശരിയാ അവരും പറയുന്നത് ശരിയാ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇത് ഈ സ്നേഹക്കാരുടെ മാത്രമുള്ള കുഴപ്പമാണ്. സ്നേഹത്തിന് ഒരു വളർച്ചയുണ്ട്. എന്താ? മേൽക്കുമേൽ. എന്ത് ചെയ്തിരിക്കണം? അത് പരിജ്ഞാനത്തിലും വിവേകത്തിലും ഇത് വർദ്ധിച്ചു വരണം. അപ്പോഴാ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? തിരിച്ചറിയാൻ കഴിയുന്നത്. വർദ്ധിച്ചു വന്നിട്ട് അടുത്ത വാക്ക്, യെസ് യെസ്, അതാണ് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കണം. ശ്രദ്ധിക്കു പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ഭേദാഭേദമുണ്ട്, തിരിച്ചറിയേണ്ട കാര്യങ്ങളുണ്ട്, വേണ്ടെന്ന് വെക്കേണ്ട കാര്യമുണ്ട്, എക്സലന്റ് ആണെന്ന് പറഞ്ഞ് മുറുകെ പിടിക്കേണ്ട കാര്യമുണ്ട്. അത് ശരിയല്ല, ആ കേൾക്കുന്നത് ശരിയല്ല, ദൈവവചനത്തോട് ചേർന്നതല്ലോ, ആ പാടിയ പാട്ടിൽ ദൈവവചനം ഇല്ലല്ലോ എന്ന ഭേദാഭേദങ്ങളുടെ തിരിച്ചറിവ് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൽ നമുക്കുണ്ടായിരിക്കണം. വെറുതെ ദൈവസ്നേഹമാണെന്നുള്ള ഒരു ബന്ധത്തിൽ അങ്ങ് പോകരുത്. ഹൃദയം ദൈവം അറിയുന്നു എന്ന് പറഞ്ഞ് പോകരുത്. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കുന്നത് പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാകാൻ കഴിയും? ഭേദാഭേദങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒത്തിരി ബോഷ്ക്ക് വീണ്ടും ജനിച്ച ശേഷവും ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരു മനുഷ്യനാണ് ഇപ്പോഴും. ഒരുപക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലേക്ക് വെളിച്ചം വീശിയാൽ ഞാൻ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ചില ബോഷ്കുകൾ എന്റെ ഉള്ളിലുണ്ട്. എന്നെ ആത്യന്തികമായി ഒരുപക്ഷെ വലിയ അപകടത്തിലേക്ക് നയിക്കുന്നതല്ലെങ്കിലും എന്നെ സമ്പൂർണമായ ദൈവത്തെ ആസ്വദിക്കാൻ തടസ്സമായി നിൽക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചില ബോഷ്കൾ ഞാൻ പറയട്ടെ. സാൽവേഷനോ ട്രിബുലേഷനോ കർത്താവിന്റെ വരവിൽ കാഹളം ധ്വനിക്കുന്ന സമയമോ ഇത് സംബന്ധിച്ച് ഉള്ള ബോഷ്കുകളേക്കാൾ പിശാച് എപ്പോഴും വെള്ളം ചേർക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെ അറിയുന്ന കാര്യത്തിൽ എങ്ങനെ അറിയണമെന്നുള്ളതിൽ ഒരു ബോഷ്ക്ക് പിശാച് കൊണ്ടുതരും. അത് നിങ്ങളെ കേവലം ഒരു സെന്റിമെന്റൽ ഇഷ്യൂസ് ആക്കി ബന്ധമാക്കി മാറ്റും. ഗോഡ് ഈസ് ലവ്. യെസ്, ഏറ്റവും അധികം സഭയിൽ പ്രസംഗിക്കപ്പെടുന്നുണ്ട് ഗോഡ് ഈസ് ലവ്. ദൈവസ്നേഹം സംബന്ധിച്ച് നമുക്ക് സംശയമില്ല. കാൺമീൻ നാൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു, സംശയമില്ല. എന്നാൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നാം വളരുമ്പോൾ സ്നേഹമാണ് എന്ന് കരുതി കണ്ണടച്ച് കാര്യങ്ങളെ കാണരുത്. വിവേചിക്കണം, പരിജ്ഞാനത്തിൽ വളരണം. ദൈവമക്കൾക്ക് ഈ വിവേകം ഉണ്ടാകണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഭേദാഭേദങ്ങൾ. ദൈവമക്കളെ, ഒരു കാര്യം ഉറപ്പാ, മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചാൽ പിശാചിന്റെ ബോഷ്കിനെ നിങ്ങൾ നേരിട്ടേ പറ്റും. നിങ്ങൾ എന്നെങ്കിലും ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നോ അന്ന് തൊട്ട് നിങ്ങൾ മരിക്കുന്നിടം വരെ നിങ്ങൾ ഉറപ്പായിട്ടും ദൈവത്തിന്റെ സത്യം കേൾക്കാൻ പറ്റിയില്ലെങ്കിലും പിശാചിന്റെ ബോഷ്കിനെ നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. അത് മനുഷ്യനായി യേശു പിറന്നപ്പോൾ അവനെയും ഈ ബോഷ്ക്ക് തേടിയെത്തി എന്ന് പറഞ്ഞാൽ, മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യന് ഭേദാഭേദങ്ങളെ തിരിച്ചറിയാനുള്ള വിവേകത്തിലും പരിജ്ഞാനത്തിലും വളരാൻ കഴിയുന്നില്ലെങ്കിൽ അവനെ തകർക്കാൻ കഴിയുമെന്നുള്ളത് പിശാചിന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ 40 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നതാണ് നല്ലത് എന്നതിനേക്കാൾ നാം മറ്റൊരു ദൂത് കേൾക്കാനായിട്ട് പിന്നെയും ആൾക്കാർ പോകുന്നത്. അതുകൊണ്ടാ നാം പാടി വരുമ്പോൾ അയ്യോ പാടിപ്പോയത് അബദ്ധമായിട്ട് നമുക്ക് തോന്നുന്നു. ഞാൻ കുറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു പാട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു. കാരണം അതിന്റെ താളവും ടൂണും അത്യാവശ്യം വരികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ പാടിയ പാട്ടിൻ്റെ അകത്തെ ഒരു വാക്ക് ഒരല്പം പെശകായിരുന്നു, അതെനിക്കറിയില്ലായിരുന്നു.
അതിന്റെ അർത്ഥം എനിക്കറിയില്ലായിരുന്നു. പ്രത്യക്ഷത്തിൽ ആ അർത്ഥം കുഴപ്പമില്ല, പക്ഷേ അതിൽ യഥാർത്ഥ മീനിങ് അത് തെറ്റ. എന്നെ തിരുത്തുവാൻ മനസ്സ് കാണിച്ച സഹോദരനോട് എനിക്ക് സന്തോഷത്തൊന്നുമില്ല. പിന്നീട് ഞാൻ ആ പാട്ട് ആ നിലയിൽ പാടിയിട്ടില്ല. എങ്കിലും സി ഡിയിലൊക്കെ കേൾക്കുന്ന ചില പാട്ടുകൾ മൂളിപ്പാട്ടായിട്ടൊക്കെ ചിലതൊക്കെ പാടാറുണ്ടെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ വരുമ്പോൾ ദൈവത്തോട് പറയേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് എനിക്കൊരു വ്യക്തത സൂക്ഷിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി വാക്യങ്ങൾ നിങ്ങൾ എടുത്ത് കാണിക്കണമെന്നുണ്ട്. ദൈവത്തെ ആരാധിച്ചവർ ഉപയോഗിച്ച ഭാഷാപ്രയോഗങ്ങൾ, അവരുപയോഗിച്ച ഒരു ലാംഗ്വേജ്, അവരതിൻ്റെ അകത്ത് കൊണ്ടുവന്ന ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സുകൾ എനിക്ക് കൊതിവരുന്നു. അവർക്കതിനെക്കുറിച്ചുള്ള ബോധം, ഹല്ലേലൂയ. തിരുവചനമാണ് അവർ പാടിക്കൊണ്ടിരുന്നത്. ഞാനിതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ സ്നേഹമാണല്ലോ, സ്നേഹമായതുകൊണ്ട് നമുക്ക് ബ്രദറെ ഹൃദയം കർത്താവ് അറിയുന്നല്ലോ എന്നും പറഞ്ഞ് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഭേദവാദങ്ങളെ തിരിച്ചറിയണം. പാടുന്ന പാട്ട് അർത്ഥം അറിയുകയും ചെയ്യണം. അത് ആരെഴുതിയാണെന്നും കൂടെ അറിയുന്നത് നല്ലതാണ്. ചിറ്റൂർ ഗോപിയും ഒ എൻ വി കുറിപ്പും ഒക്കെ പാട്ട് എഴുതുന്നുണ്ട്. കേൾക്കാം, കേൾക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ആരാധനയായിട്ട് നാം ഏറ്റുചൊല്ലുമ്പോൾ ഇത് സത്യവചനമാണോ എന്ന് ചിന്തിക്കണം. പ്രിയുള്ളവർ മനസ്സിലാവുന്നുണ്ടോ? എന്റെ മനസ്സിലെ ഭാരം എന്നാന്ന് പിടികിട്ടിയോ? ഈ കാര്യത്തിൽ ഒരു നിർബന്ധബുദ്ധി സൂക്ഷിക്കപ്പെടണം. വെറുതെ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സുകൾ തിരിച്ചറിയാതെ ഏതെങ്കിലും ഒരു അറ്റത്ത് നിന്ന് നമുക്ക് അങ്ങനെ ദൈവത്തെ കണ്ട് പോകാൻ പറ്റത്തില്ല. അവർ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നത് ദൈവത്തിന്റെ ദുഃഖമാണ്. അത് ഞാൻ എഴുതിയതല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്. ഭേദാപാദങ്ങളെ വിവേചിച്ച് അറിയണം. കൊലോസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായം ചില നാളുകൾക്ക് മുമ്പ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 16-ാമത്തെ വാക്യം നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് കുറെ കൂടെ വ്യക്തത തരികയാണ്. പ്രിയുള്ളവരെ, ഇതൊരു ബുദ്ധിയുടെ പ്രമാണമായിട്ട് കാണരുത്. നാം ദൈവത്തെ ശരിയായി നാം അറിയാൻ സ്ക്രിപ്ചറിനെ ആശ്രയിക്കുന്നെന്ന് മാത്രമായിട്ട് നിങ്ങൾ അതിനെ കാണാവുള്ളൂ. കൊലോസ്യർ 3:16 നാം ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. സങ്കീർത്തനങ്ങളാലും, യെസ്, പ്രിയുള്ളവർ പാട്ടിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിക്കണം. പ്രിയുള്ളവരെ, പാട്ടിന്റെ അകത്ത് ഒരു പഠിപ്പീര് നടക്കുക. എന്റെ അടുത്ത് നിൽക്കുന്ന സഹോദരൻ പാടുന്ന പാട്ട് എന്നെ പഠിപ്പിക്കുക. പാട്ട് വെറുതെ അങ്ങ് പാടി തീർക്കാനുള്ളതല്ല. പഠിപ്പിച്ചും. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബുദ്ധി ഉപദേശിച്ചും. കേട്ടോ, ഇതിന്റെ അകത്തൊരു ബുദ്ധി ഉപദേശമുണ്ട് കേട്ടോ. നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും. ക്രിസ്ത്യാനിത്വത്തിൽ വന്നിരിക്കുന്ന ഒരു അപജയം ഞാൻ പറയാം. ട്യൂൺ നല്ലതാണെങ്കിൽ പിന്നെ ഒന്നും നോക്കത്തില്ല. പക്ഷെ പാട്ടിന്റെ ഒരു 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 വിവേകമായ രീതിയിൽ പാട്ട് പാടേണ്ടതിനെ കുറിച്ച് എഴുതിയിരിക്കുക. സങ്കീർത്തനം, സ്തുതി, ആത്മീയ ഗീതം, ഇത് പഠിപ്പിക്കുവാനും ബുദ്ധി ഉപദേശിക്കാനും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടാനുമുള്ളത്. അടുത്തതാണ് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര പരാജയമായിട്ട് കിടക്കുന്നത്. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ. അപ്പൊ പാട്ട് പാടുന്നത് എന്താ? വചനമാ. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം, ഞാൻ പാട്ട് പാടുമ്പോൾ ഈ പാട്ട് പാടുന്നതിലൂടെ ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. സോ നിങ്ങൾക്ക് ദൈവവചനം പാടാനേ അനുവാദമുള്ളൂ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ദൈവവചനം കേൾക്കാനേ അനുവാദമുള്ളൂ. സ്നേഹമാണ്, ദൈവത്തോട് സ്നേഹമാണ്. പക്ഷേ സ്നേഹം വിവേകത്തിലും പരിജ്ഞാനത്തിലും വർദ്ധിച്ചു വന്നിട്ട് ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഞാനിത് പാടുന്നത് തമ്മിൽ തമ്മിൽ ഉപദേശിക്കുവാൻ ഞാൻ ഈ പാടുന്ന പാട്ട് ക്രിസ്തുവിന്റെ വചനം ഇങ്ങനെ സകല ഐശ്വര്യവുമായി ജ്ഞാനത്തോടുകൂടെ എന്നിൽ വസിക്കുന്നുണ്ടോ? ഇതൊരു ഇഷ്യൂ അല്ലാത്തവരെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഇത് ഇഷ്യൂ ആയിരിക്കുന്നവർക്ക് ഈ കാര്യത്തിൽ ഒരു ബുദ്ധി ഉണ്ടാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല നിലയിൽ, പ്രിയുള്ളവരെ, നിങ്ങളിപ്പം നിങ്ങളുടെ എല്ലാ ബോഷ്കും അങ്ങ് അഴിഞ്ഞു മാറിയിട്ടൊന്നുമല്ല നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലെത്തുന്നത്. അറിയുന്ന കാര്യങ്ങളെ നമുക്ക് ഉപേക്ഷിപ്പാനുള്ള ഒരു ഹംബിൾനെസ്. ഈ താഴ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബട്ടൺസ് ഇല്ലാത്ത ഷർട്ട് ഇടുന്നതല്ല താഴ്മ. താഴ്മ എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ച് ഞാൻ അത്യാവശ്യം അറിയേണ്ട ഒരു കാര്യത്തിന് വേണ്ടി എന്റെ ബോഷ്കിനെ ഉപേക്ഷിക്കാൻ കാണിക്കുന്ന മനോബോധത്തിനാണ് താഴ്മ എന്ന് പറയുന്നത്. മറ്റേ താഴ്മ ധരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കസേര ഉണ്ടല്ലോ, നിലത്തിരിക്കാം. എന്നാ ബ്രദറെ കസേര ഇരിക്കാത്തത്? ഞാൻ നിലത്തേ ഇരിക്കുന്നുള്ളൂ. ഇറ്റ് ഇസ് വെരി ഈസി. കട്ടിലുണ്ടല്ലോ, നിലത്ത് കിടക്കാം. അല്പം തോളി ചരിച്ചാൽ താഴ്മയാണെന്ന് തോന്നുകയും ചെയ്യും.
പക്ഷേ ഈ താഴ്മ അല്പം ബുദ്ധിമുട്ടാ. എന്റെ ദൈവത്തെ സംബന്ധിച്ച് ഞാൻ അറിയേണ്ട സത്യസന്ധമായ കാര്യത്തിന് മുമ്പിൽ നാളുകളായി മനസ്സിൽ സൂക്ഷിച്ച ബോഷ്ക്ക് കളയാൻ ഞാൻ കാണിക്കുന്ന ധൈര്യത്തിനാണ് യഥാർത്ഥത്തിൽ ആത്മീയ ഭാഷയിൽ താഴ്മ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ കാര്യം ദൈവമക്കൾക്ക് വർദ്ധിച്ചു വന്നിട്ട് ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ അവസാനം അവന്റെ നാളിൽ ദൈവത്തിന് മഹത്തമായി നിൽക്കുവാൻ. പ്രിയുള്ളവർ, ഇതൊക്കെ ഒരു പഠിപ്പിക്കലിന് വേണ്ടിയല്ല പറയുന്നത്. ഇതിൽ തന്നെ ഇത് ലക്ഷ്യമല്ല, ഇതിൽ തന്നെ ഇത് എന്റല്ല. നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഏറ്റവും മഹത്വത്തോടെ നിൽക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ സംബന്ധിച്ച് നാം തിരിച്ചറിയേണ്ട ഒരു, ഞാനത് ബോഷ്ക എന്ന് പറയുന്നതിനേക്കാൾ, ആ വേർഡ് ഉപയോഗിക്കുന്നതിനേക്കാൾ, നമ്മളുടെ ഒരു അജ്ഞത ഞാൻ ഒന്ന് ചൂണ്ടിയ ശേഷം എന്റെ വാക്ക് അവസാനിപ്പിക്കും. ഏറ്റവും കൂടുതൽ നാം ദൈവത്തെ സംബന്ധിച്ച് അറിയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രായോഗിക തലത്തിൽ നാം എപ്പോഴും അറിയുന്നത് ദൈവത്തിന്റെ സ്നേഹം എന്നൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിസ്സിംഗ് മോർ അബൌട്ട് ഗോഡ്സ് ലവ്. നമ്മൾ ദൈവത്തിന്റെ സ്നേഹം സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രസംഗം കേൾക്കുന്നത്. എന്നാൽ ഇത് നമ്മളോടുള്ള ബന്ധത്തിൽ നാം പ്രായോഗികമായി അനുഭവിച്ച ഒരു കാര്യമാണ് ദൈവസ്നേഹമാകുന്നുള്ളത്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ദൈവസ്നേഹമാകുന്നു എന്നത് മാത്രമല്ല പരമപ്രധാനമായ കാര്യം. ശ്രദ്ധിക്കുക, ദൈവം തന്റെ മുഴുവനും ആട്രിബ്യൂട്ട്സിൽ താൻ കോ ഈക്വൽ ആയിരിക്കുന്നു. ദൈവത്തിന്റെ ഓരോ ആട്രിബ്യൂട്ട്സും ഒന്നിനേക്കാൾ കൂടിയിരിക്കുന്നില്ല, ഒന്നിനേക്കാൾ കുറഞ്ഞിരിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ കുറച്ച് ഗീതങ്ങൾക്കകത്ത്, ഞാൻ ഈ പാട്ടിനെ പിടിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനുള്ള കാര്യങ്ങൾ അതിന്റെ അകത്തുള്ളത് കൊണ്ടാണ്. പാട്ട് മാറിക്കോ, പ്രസംഗമായിക്കോട്ടെ, ഈ മറ്റൊരു സുവിശേഷം, മറ്റൊരു സുവിശേഷം എവിടെയാ പ്രിയുള്ളവർ? മറ്റൊരു സുവിശേഷം എസ് എൻ ഡി പി യോഗത്തിലോ ശ്രീശ്രീ രവിശങ്കറിന്റെ യോഗത്തിലോ ആണ് മറ്റൊരു സുവിശേഷം കേൾക്കേണ്ടത്. കാരണം സുവിശേഷത്തിന് വിശേഷമല്ലാത്ത മറ്റൊരു സുവിശേഷം ശരിക്കും പറഞ്ഞാൽ പ്രസംഗിക്കപ്പെടേണ്ടത് സുവിശേഷം വിശ്വസിക്കാത്ത ക്രൈസ്തവരില്ലാത്ത ആൾക്കാരാണ് മറ്റൊരു സുവിശേഷം പറയട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മറ്റൊരു സുവിശേഷം എവിടെയാ പ്രസംഗിക്കപ്പെടുന്നത്? സുവിശേഷ യോഗങ്ങളല്ല പ്രസംഗിക്കപ്പെടുന്നത്. അതാണ് ഇതിന്റെ അകത്തെ വിരോധാഭാസം. സുവിശേഷത്തിനായിട്ട് അലങ്കരിച്ച പുൽപ്പിറ്റിലും അതിനായിട്ട് വേർതിരിച്ച മൈക്കിന്റെ അകത്തൂടെയാണ് മറ്റൊരു സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. ദൈവം സ്നേഹമാണ് എന്നത് സ്ക്രിപ്ചറലായിട്ട് നാം അറിയുമ്പോൾ, ദൈവത്തെ അറിയാൻ ഞാൻ വാഞ്ചിക്കുമ്പോൾ, ദൈവം സ്നേഹം മാത്രമല്ല പ്രിയമുള്ളവരെ, പിന്നെ എന്തുകൂടെ? അവൻ അവൻ ഈസ് ഹോളി ഗോഡ്. അവൻ പരിശുദ്ധന, അവൻ മാറ്റമില്ലാത്തന, ഹീസ് അൻ ഇമ്മ്യൂട്ടബിൾ ഗോഡ്. അവൻ തന്നിൽ തന്നെ സെൽഫ് സഫിഷ്യന്റാ. അവൻ സർവജ്ഞാനിയ. അവൻ സർവശക്തനാ. ഹീസ് റൈറ്റസ് ഗോഡ്. അവൻ നീതിമാനാ. അവന്റെ ഇൻഫിനിറ്റി, അവന്റെ പരിധിയില്ലായ്മ, അവന്റെ ഇമ്മ്യൂട്ടബിലിറ്റി, അവന്റെ മാറ്റമില്ലായ്മ, അവന്റെ റൈറ്റസ്നെസ്, അവന്റെ തെറ്റിക്കൂടായ്മ, അവന്റെ പരിശുദ്ധി, അവന്റെ ഹോളിനെസ്, ഇതെല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷേ എന്റെ ചിന്തയിൽ സഭ കയറി പിടിച്ചിരിക്കുന്ന ഒരൊറ്റ സൈഡില്ല. ദൈവം സ്നേഹമാണ്, ഒരു കുഴപ്പമില്ല, അത് വർദ്ധിക്കണം. പക്ഷേ ദൈവസ്നേഹമാകുന്നു എന്നത് മാത്രമല്ല ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ വെളിപ്പാട് എന്നത് ഞാൻ തിരുവചനത്തിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കും. നാം ദൈവസ്നേഹമാകുന്ന പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം ഏത് വാക്യം പോകും? ഒരു ഒരു ഫേമസ് ആയ ഒരു വാക്യം ഏതാ? യെസ്, യോഹന്നാൻ 3:16, ഗോഡ് സോ ലവ് ദ വേൾഡ് ആൻഡ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൺ സന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു. യെസ്. പക്ഷേ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കാര്യം മാത്രമല്ല അവിടെ പറയുന്നത്. എന്റെ താഴെ എന്താ പറയുന്നത്? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വിശ്വസിക്കാത്തവന്റെ കാര്യം കുഴപ്പമില്ല, രക്ഷപ്പെട്ടോളും എന്നാണോ? അല്ല, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. അപ്പോൾ യോഹന്നാൻ 3:16 കൊണ്ട് ദൈവത്തെ സംബന്ധിച്ചുള്ള മുഴുവൻ ചിത്രം വരുന്നില്ല. അത് 3:18 ചേർത്ത് പറയുമ്പോൾ ദൈവം സ്നേഹവാ പ്രിയുള്ളവർ, ദൈവം സ്നേഹിക്കാൻ ആരംഭി തീരുമാനിച്ചുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങളെല്ലാം വന്നത്. അതിന്റെ ഉറവ അതിൽ നിന്ന്, ദൈവസ്നേഹം തന്നെ. സംശയമില്ല ദൈവത്തെ സ്നേഹത്തെക്കുറിച്ച് അരമണിക്കൂർ പ്രസംഗിക്കാൻ കഴിയും. പക്ഷെ ഞാൻ അധികം നാം ചിന്തിക്കാത്ത ഒരു കാര്യത്തിനെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് ദൈവസ്നേഹത്തെ ഞാൻ ചെറുതാക്കി കാണുകയാണ്. ദൈവസ്നേഹവാ,
പക്ഷേ ദ സെയിം ടൈം ദൈവത്തിന്റെ പരിശുദ്ധി അത്രയും തന്നെ ആക്റ്റീവാണെന്നാണ് ഞാൻ പറയുന്നത്. His holiness is equally active like his love. പരിശുദ്ധിയെ സംബന്ധിച്ച് പാട്ടില്ല. നിങ്ങൾ എന്ന അവസാനം ഹോളി 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 ലോർഡ് ഗോഡ് ഓൾ മൈറ്റി എന്ന പാട്ട് അവസാനം എന്നാ കേട്ടെ, എന്നാ അവസാനം പാടിയത്? ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ദൈവസഭ ദൈവത്തെ അപ്രോച്ച് ചെയ്യുന്നത് അവന്റെ ടോട്ടൽ ആട്രിബ്യൂട്ട്സിൽ എവിടെയാണ്? ആനയെ കാണാൻ പോയ ആളുടെ കഥ അറിയത്തില്ല? അന്ധന്മാർ ആനയെ കാണാൻ പോയ കഥ അറിയത്തില്ലേ? പെട്ടെന്ന് മനസ്സിലാവും. അവര് രാത്രിയിൽ കണ്ണ് കാണാവുന്നവരു പോയി, അവരും ഇതൊക്കെ തന്നെയാ പറഞ്ഞത്. എന്താ അവര് പറഞ്ഞു? ഒരുത്തം വാല പിടിച്ച് പൊക്കി നോക്കിട്ട് എന്താ അവൻ പറഞ്ഞു? അവൻ പറഞ്ഞു, ആന ഒരു ചൂലാണ് എന്ന് പറഞ്ഞു. ഇല്ലേ, അറിയില്ലേ നിനക്ക് ആ കഥ? മറ്റൊരാളാന്റെ കാലെ വട്ടമിട്ട് പിടിച്ചു, വട്ടം എടുത്തിട്ട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇത് ഏതോ ഒരു നല്ല കോൺക്രീറ്റ് പില്ലറാണാ തോന്നുന്നത് എന്ന് പുള്ളി പറഞ്ഞു. മറ്റൊരാളെ ചെവിയെ പിടിച്ചിട്ട് പറഞ്ഞു, നല്ല വീശുന്നുണ്ട്, മുറമാണെന്നൊരു സംശയം. അതെ, അത് മുറം തന്നെയാ. ജീവിതകാലം മുഴുവനും വാലെ പിടിച്ചവൻ ഇതുമാത്രം പാടിക്കൊണ്ടിരുന്നു, മുറത്തെ പിടിച്ചവൻ അതുമാത്രം പറഞ്ഞുകൊണ്ടിരുന്നു, വിശുദ്ധി പറയുന്നവൻ ഹോളിനെസ് മാത്രം പ്രസംഗിച്ചുകൊണ്ടിരുന്നു, വളരെ ബലഹീനരായ വിശ്വാസികൾ സ്നേഹം മാത്രം പ്രസംഗിച്ചുകൊണ്ടിരുന്നു, മറ്റു ചിലർ തൂണാന്ന് മാത്രം പറഞ്ഞു. അവർ ഉപദേശമാ, ദൈവത്തിന്റെ ഏഴ് തൂണുകൾ. പക്ഷെ പ്രിയമുള്ളവരെ, സഭ ഒത്തിരി ബോഷ്ക്കിൽ കടന്നുപോയി. എന്റെ സ്വപ്നസഭയിൽ ദൈവത്തിന്റെ എല്ലാ ആട്രിബ്യൂട്ട്സും ഒരുപോലെ വർണ്ണിക്കപ്പെടുന്ന, സ്തുതിക്കപ്പെടുന്ന, അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന, അത് ആരാധിക്കപ്പെടുന്ന, അത് പറഞ്ഞ് ഉത്സാഹിക്കപ്പെടുന്ന ഒരു സഭയാണ് എന്റെ സ്വപ്നത്തിലെ സഭ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇന്ന് വളരെ സന്തോഷമുണ്ട്. ഈ കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് ചിലർ നീങ്ങുന്നു എന്നുള്ളതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. ഇത് ഞാനല്ല പ്രിയമുള്ളവരെ, ഇതാണ് അവനെ സ്ക്രിപ്ചറലായി അറിയുവാനുള്ള ഏക വഴി. ഹല്ലേലൂയ. കാരണം സ്നേഹം വർദ്ധിച്ച് പരിജ്ഞാനം വിവേകം ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞ് അവന്റെ വരവിൽ പുകഴ്ചയ്ക്കായി നിൽക്കുന്നു. തെറ്റിയാൽ തിരുത്തപ്പെടണം. ഞാൻ ഈ പണ്ട് കർത്തൃമേശം നടത്തിക്കൊണ്ടിരുന്നപ്പം ഒരു പാട്ടുണ്ടല്ലോ, സർവഭാവ കറകൾ തീർത്തും. അപ്പോ എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റാൻസ് ആയിട്ട് തന്നെ, അഞ്ച് ഗായങ്ങൾ വഴിയായി പാഞ്ഞ തിരു രക്തമെന്ന് ഞാൻ പാടി കർത്തൃമേശയൊക്കെ നടത്തിയ ശേഷം ഒരു പ്രായമുള്ളൊരു അപ്പച്ച നാട്ടിൽ നിന്ന് വന്നായിരുന്നു. അദ്ദേഹം യോഗ എല്ലാം കഴിഞ്ഞ് ഞാൻ പുള്ളിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ അഞ്ച് കായെന്ന് പറഞ്ഞാൽ എന്നാ എന്നോട് ചോദിച്ചു. കായം, കായെന്ന് പറഞ്ഞാൽ എന്താ? സാമ്പാറിനകത്തിരുന്ന കായല്ല, കായം. അഞ്ച് കായം, കായെന്ന് പറഞ്ഞാൽ ശരീരം നേർത്ത്. അഞ്ച് കായെന്ന് പറഞ്ഞാൽ അഞ്ച് ശരീരം. അഞ്ച് ശരീരം വഴിയാണോ കർത്താവിന്റെ രക്തം ഒഴുകി വന്നത്? അല്ല, ഒരു ശരീരത്തിൽ അഞ്ച് മുറിവ. ഇതൊരു ഭാഷാപ്രയോഗമാണ്. അപ്പം ഈ ഗ്രാമറ്റിക്കിലെ തെറ്റാ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് തിരുത്തി. പിന്നെ എനിക്ക് അഞ്ചുകായം വരുമ്പോൾ പാടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അഞ്ചുകായം, കർത്താവ് അഞ്ചുകായം എന്ന് പറഞ്ഞാൽ അഞ്ച് ശരീരമാണ്. ഓ, അപ്പൊ നിങ്ങൾ പറയുക, ഈ ബ്രദർ ഇപ്പൊ ഒരു കാര്യം സമ്മതിക്കത്തില്ല, തേണ്ട കായത്തേലും പുള്ളി കയറി പിടിച്ചിരിക്കുന്നു. നോ 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 നോ, അഥവാ കായം മലയാള ഭാഷയിൽ തെറ്റാണെങ്കിൽ തിരുത്തിക്കോ, നന്നല്ലേ പ്രിയമുള്ളവരെ? അവന് മഹത്വമാണെങ്കിൽ തിരുത്ത്, പക്ഷെ ഇതും പറഞ്ഞുകൊണ്ട് കയറി ബലം പിടിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അത് കുഴപ്പമില്ല, തിരുത്തുക, തിരുത്താനുള്ളൊരു താഴ്മ ഉണ്ടാകുക. യെസ്. പക്ഷെ നാളെ നിങ്ങൾ പാട്ടെടുക്കാൻ നേരത്ത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഡിക്ഷണറിയും പിടിച്ചിട്ട് നിങ്ങൾക്ക് പാട്ട് പാടാൻ ബുദ്ധിമുട്ട്. അവിടെ നിങ്ങൾക്ക് പറയാം പ്രിയമുള്ളൊരു സ്നേഹമാണ് വലുതെന്ന്. പക്ഷേ ബോധപൂർവമായി തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ആവർത്തിച്ച് അത് പാടരുത്. എന്റെ ഒരു തെറ്റ് തിരുത്താൻ ശ്രമിച്ചാൽ എനിക്ക് തിരുത്താൻ, ദൈവത്തെ സംബന്ധിച്ച് അത് തിരുത്താൻ ഉള്ള താഴ്മയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. അതുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഇതല്ല ഒരു വട്ടപൂജ. ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ബ്രദറിന്റെ ഈ ഷർട്ട് ശരിയല്ലെന്നൊക്കെ പറഞ്ഞ ഒരുപക്ഷെ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. നിങ്ങൾ എന്നോട് പറയാം, ബ്രദർ നാളെ പ്രസംഗിക്കുന്ന ആളെ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഞാൻ ജമ്മത്തിടത്തില്ല. ദൈവത്തെ സംബന്ധിച്ചുള്ള ബോധ്യങ്ങൾ തിരുത്താൻ മനസ്സുവെച്ചാൽ അത് എന്റെ നന്മയ്ക്കാണെന്ന് ഞാൻ തിരിച്ചറിയും, പിന്നെ ഞാനത് പരിശോധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഹെൽത്തി ബന്ധം നമുക്ക് സഭയിൽ ഉണ്ടായാൽ എനിക്ക് തോന്നുന്നത് ഈ ബാംഗ്ലൂരിൽ ദൈവനാമം ഏറ്റവും അധികം മഹത്വപ്പെടുന്ന ഒരു കൂട്ടായ്മയായി നമ്മുടെ കൂട്ടായ്മ തീരും. ഹല്ലേലൂയ. കാരണം അവരെ നോക്കിയിട്ട് ദൈവം പറയും, ഇവർ എന്നെ പരിജ്ഞാനത്തെ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന മക്കളാണ്. ഹല്ലേലൂയ. ഓക്കെ യോഹന്നാൻ. അപ്പൊ ഈ ആനയെ കണ്ടതുപോലെ നാം ദൈവസ്നേഹം മാത്രം പാടിയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാൻ വേദോസത്തിൽ പാട്ടുപാടിയ ആൾക്കാരുടെ പാട്ടുകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്താണ് അവരുടെ പാട്ടുകളിലെ വർണ്ണനകൾ. There is love, there is holiness, there is righteousness. Oh, ദൈവത്തിന്റെ മുഴുവൻ കാര്യം. ഇനി കുരിശാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വെളിപ്പാട് എന്നാണ് നാം പറയുന്നത്. പക്ഷെ കുരിശ് സ്നേഹത്തിന്റെ മാത്രം വെളിപ്പാടല്ല. കുരിശ് ദൈവത്തിന്റെ നീതിയുടെ വെളിപ്പാടാണ്. അതാ യോഹന്നാൻ 3:24-25. ഇപ്പോൾ നീതിയെ പ്രദർശിപ്പിക്കുവാൻ, ആ വാക്യം ഒന്ന് വായിക്കാം. നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം കൂടെ നമുക്കൊരു അറിവായി ബോധ്യമായിരിക്കട്ടെ. റോമർ 3:25-26 നമുക്കറിയാവുന്നതാണ്. റോമൻസ് ചാപ്റ്റർ 3:25-26. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ വായിച്ചു തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ. കുരിശ് നീതിയുടെ പ്രദർശനം കൂടിയാ. അടുത്ത വാക്യം, യെസ് യെസ്, നീതിയെ പ്രദർശിപ്പാൻ അങ്ങനെ ചെയ്തു. കുരിശിൽ തന്റെ പുത്രനെ നൽകി. എന്തിന്റെ പ്രദർശനമാ കുരിശ്? നീതിയുടെ പ്രദർശനം. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ നീതി. ഇനിയും കുരിശ് എന്തിന്റെയും കൂടെ പ്രദർശനമാ? ദൈവത്തിന്റെ മാറ്റമില്ലായ്മ. 4000 വർഷങ്ങൾക്ക് മുമ്പ് ആദാം പാപം ചെയ്തപ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ ചതയ്ക്കുമെന്ന് പറഞ്ഞത് 4000 വർഷത്തിനകം കോടിക്കണക്കിന് സംഭവങ്ങൾ നടന്ന ശേഷവും സാമ്രാജ്യങ്ങൾ മാറി വന്നിട്ടും വിശുദ്ധന്മാർ മാറി വന്നിട്ടും കർത്താവ് കാലസമ്പൂർണതയിൽ കറക്റ്റ് സമയത്ത് തന്റെ പുത്രനെ കർത്താവ് നൽകി. സമയം മാറിയിട്ടില്ല. അവന്റെ മാറ്റമില്ലായ്മയുടെ പ്രതീകമാ കുരിശ്. ഞാൻ കുരിശിനെ ധ്യാനിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന പിക്ചർ, കർത്താവെ നിന്റെ നീതിയുടെ പ്രദർശനമാണ് കുരിശ്, നിന്റെ മാറ്റമില്ലായ്മയുടെ പ്രദർശനമാണ് കുരിശ്, നിന്റെ ഫെയ്ത്ത്ഫുൾനെസിന്റെ പ്രദർശനമാണ് കുരിശ്, നിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ് കുരിശ്, അടുത്തത് നിന്റെ പരിശുദ്ധിയുടെ പ്രദർശനമാണ് കുരിശ്. ദൈവം വിശുദ്ധനാണെന്നുള്ളതിന്റെ പ്രത്യക്ഷമായ ഏക അടയാളം നടന്ന സ്ഥലം പ്രിയമുള്ളവരെ കുരിശാണ്. കാരണം അതിനെക്കുറിച്ച് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, ദൈവത്തിന് കൊടുക്കാവുന്ന, ഇമാജിൻ ചെയ്യാവുന്ന, നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ വില കൊടുത്ത് തന്റെ വിശുദ്ധിയെ താൻ തൃപ്തിപ്പെടുത്തിയിട്ടാണ് അവൻ രക്ഷ നിർവഹിച്ചത്. വിശുദ്ധിയെ തൃപ്തിപ്പെടുത്താതെ ദൈവത്തിന് രക്ഷ നിർവഹിക്കുക സാധ്യമല്ല. ഹി കനോട്ട് ലവ് എനിവൺ. ഈ സഭയിലിരിക്കുന്ന ഒരാളെ പോലും ദൈവത്തിന് സ്നേഹിക്കാൻ കഴിയത്തില്ല, അവന്റെ ഹോളിനെസിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട്. പ്രിയുള്ളവരെ, ദൈവം ഇമാജിനബിളായിരിക്കുന്ന ഏറ്റവും വലിയ പ്രൈസ് ആണ് ടു സാറ്റിസ്ഫൈ ഹിസ് ഹോളിനെസ്. ഗോഡ് ഹാസ് ഗിവൺ ദ പ്രൈസ് വിച്ച് ഈസ് മോർ ഇമാജിനബിൾ. നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിനപ്പുറമായിട്ട് ഉള്ള ഒരു തുക കൊടുത്തുകൊണ്ട് തന്റെ വിശുദ്ധിയെ തൃപ്തിപ്പെടുത്തിയതാണ് കുരിശിൽ കിടക്കുന്ന പുത്രൻ. ആ പുത്രന്റെ വെളിപ്പാടിൽ പുറത്തു വരുന്നൊരു സത്യം എന്നറിയോ? ഈ ദൈവം മഹാപരിശുദ്ധനാ. കാരണം തന്റെ പരിശുദ്ധിക്ക് തൃപ്തി വരുത്തുവാൻ തന്റെ പുത്രനെ പോലും കൊടുത്തു. ആൻഡ് വി സ്റ്റാർട്ട് വർഷിപ്പിംഗ് ഹോളിനെസ് ബിഫോർ ദ ക്രോസ്. പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശം വർണ്ണരാജികളായി പുറത്തേക്ക് വരും. ഒരു പ്രകാശം പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിസത്തിൽ നിന്ന് പുറത്തോട്ട് 7 വർണ്ണങ്ങളായിട്ടത് വരുന്നത്. വിബ്ജോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, 7 കളറുകളായിട്ട് ആ പ്രിസം പ്രദർശിപ്പിക്കുക. ഒരു ഭക്തൻ അതിനെക്കുറിച്ച് എഴുതിയത്, കുരിശാകുന്ന ക്രിസ്തുവാകുന്ന പ്രിസത്തിലൂടെ ദൈവത്തിന്റെ വെളിച്ചം കയറിയപ്പോൾ ദൈവത്തിന്റെ 7 ആട്രിബ്യൂട്ട്സുകൾ വർണ്ണരാജികളായി കുരിശിൽ വിരിഞ്ഞു എന്ന അദ്ദേഹം പറയുന്നത്. ഓ പ്രൈസലോ. കുരിശിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ ഹാലലൂയ പ്രവൃത്തി ക്രിസ്തുവാകുന്ന പ്രസത്തിലൂടെ കയറി അപ്പുറം വന്നപ്പോൾ ഞാൻ കണ്ടത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ രശ്മികൾ, ക്രിസ്തുവിന്റെ വിശുദ്ധിയുടെ രശ്മികൾ, ക്രിസ്തുവിന്റെ താഴ്മയുടെ രശ്മികൾ, അവന്റെ വിശ്വസ്തതയുടെ രശ്മികൾ, അവന്റെ നീതിയുടെ രശ്മികൾ. ഇതാ എനിക്ക് കുരിശ് നൽകുന്ന പാഠം. ഹല്ലേലൂയ. ആ നിലയിൽ നാം കർത്താവിന്റെ ആട്രിബ്യൂട്ട്സുകളെ തിരിച്ചറിയുന്നെങ്കിൽ ദൈവം നമ്മളെ ഈ കാര്യത്തിൽ കൂടുതൽ വെളിപ്പാടിലേക്ക് നയിക്കും. ഈ പരിജ്ഞാനത്തെ ഇഷ്ടപ്പെടാകിയാൽ, അതാണല്ലോ 1:28 വായിച്ച റോമർ. ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ബോഷ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കാൻ ദൈവത്തിനൊരു താല്പര്യമുണ്ട്. ഓ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കും ബ്രദറെ, നമ്മളങ്ങ് പാട്ടൊക്കെ പാടി കർത്താവിനോടുള്ള ആ സ്നേഹത്തിൽ അങ്ങ് പോയാൽ മതി എന്ന് പറയുന്നവൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവൻ ചിലപ്പോൾ ഈ ബോഷ്ക്ക് അറിയാതെ പോകും. യോഹന്നാന്റെ സുവിശേഷം 3:16 ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വെളിപ്പാടായിട്ട് നാം വായിച്ചു. 18 വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം പുത്രനെ വിശ്വസിക്കാത്തവന് ശിക്ഷാവിധി വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയോ? ദൈവം ഇപ്പോൾ കോപിച്ച് ക്രുദ്ധിച്ച് ഇരിക്കുകയല്ല. ദൈവത്തിന്റെ ക്രോധം താൻ പുത്രനിൽ ഇറക്കി വെച്ചു. ഇപ്പോൾ ദൈവം സന്തോഷത്തോടെ ഇരിക്കുന്നു. ഒരു പാപിയുടെ മാനസാന്തരത്തിനായി എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല. പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് ദൈവത്തിന്റെ ഹോളിനെസ് ദൈവം അങ്ങ് ചുരുട്ടിക്കെട്ടി ഒരു ലോക്കറി സൂക്ഷിച്ചു വെച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദൈവത്തിന്റെ സ്നേഹം പ്രസ്താവിച്ചിടത്തൊക്കെ ദൈവത്തിന്റെ ന്യായവിധിയും പറഞ്ഞിട്ടുണ്ട്. എബ്രായലേഖനം 12 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുത്തിലേക്ക് എത്ര വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ ശേഷം ആ ചാപ്റ്റർ അവസാനിക്കുന്നത് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയത്ര. മോശയുടെ മുമ്പിൽ ഘോഷിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ കരുണയുള്ളവൻ, ദയുള്ളവൻ, മഹാദയുള്ളവൻ. പക്ഷെ അതിന്റെ അടുത്ത വാക്യം പറയുന്നത് പാപത്തെ ഞാൻ ന്യായം വിധിക്കുന്നവൻ. ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സുകൾ ചേർന്നാ വരുന്നത്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ദയയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. സമാധാനം മാത്രമല്ല, ദൈവത്തിന്റെ നീതിയാകുന്ന ആട്രിബ്യൂട്ട്സും ദൈവത്തിന്റെ സമാധാനമാകുന്ന ക്യാരക്ടറിനും കോ ഈക്വൽ ആണ് അവിടെ. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 3:16 നമുക്ക് പെട്ടെന്ന് വരാം. ഒരു ചിന്ത, നിങ്ങളുടെ ചിന്താ തലം ഒന്ന് ഉണർന്നിരിപ്പാൻ ഞാനിത് പറയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. 16 നാം വായിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നാം സുവിശേഷത്തിന് ഉപയോഗിക്കുന്ന മനോഹരമായ ഒരു വാഹനം. പക്ഷേ ഈ വാക്യം വന്ന് കേറുന്നത് 13-14 വാക്യങ്ങളിലൂടെയാണ് വന്നു കയറുന്നത്. അപ്പൊ ഈ വാക്യം അതിൽ തന്നെ പ്രസക്തമാകുന്നത് അതിലെ 14-13 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് മാത്രമേ അതിനൊരു പ്രസക്തി നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. എന്താ 13-ാമത്തെ വാക്യം? എന്താ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. എന്നിട്ട് പഴയ നിയമത്തിലെ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാ 3:16 പരിശുദ്ധാത്മാവ് കയറുന്നത്. അതെന്താ? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാണ്. ശ്രദ്ധിക്കണേ, ഒരൽപ്പം ശ്രദ്ധയോടെ ഇരിക്കുകയാണെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു എന്ന് പറഞ്ഞിട്ടാ യോഹന്നാൻ 3:16 വന്നത്. അപ്പൊ യോഹന്നാൻ 3:16, 17, 18 പഠിക്കണമെങ്കിൽ യോഹന്നാൻ 3:14 മോശ സർപ്പത്തെ ഉയർത്തിയതിന്റെ കാര്യം തിരിച്ചറിയുമ്പോഴേ നമുക്ക് ഈ കാര്യം എന്നാൽ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ? എന്താ മോശ സർപ്പത്തെ ഉയർത്തി നടത്തുന്ന സംഭവം? പെട്ടെന്നൊന്ന് തിരിക്കാം. സംഖ്യാപുസ്തകം 21-ാം അധ്യായം അത് നാം വായിക്കുമ്പോൾ നമുക്ക് യോഹന്നാൻ 3:16, 17, 18 കുറെ കൂടെ ക്ലിയർ ആവും. സംഖ്യാപുസ്തകം 21 ഈ പിച്ചള സർപ്പത്തെ ഉയർത്തിയ ഒരു സംഭവം അവിടെ പറയുന്നുണ്ട്. അതില് 5-ാമത്തെ വാക്യം തൊട്ട് വായിക്കണ്ട, നിങ്ങൾ മനസ്സ് അവിടെ ഒന്ന് കൊണ്ടുവന്നാൽ മതി. നമ്പേഴ്സ് ചാപ്റ്റർ 21:5 ജനം ദൈവത്തിന് മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. എന്താ സംസാരിക്കാൻ കാരണം എന്നറിയാമോ? ഇവരുടെ ഈ യാത്ര ഒരൽപ്പം ദൈവം കുറെക്കടെ ലോങ് ആക്കി. പണ്ട് അവർ ക്രോസ് ചെയ്ത യോർദാൻ നദിയുടെ അടുത്ത് വീണ്ടും അവർ വരിക, കറങ്ങിയടിച്ച് ഒത്തിരി വഴി നീണ്ടു. നീണ്ടപ്പോൾ അവരുടെ ഹൃദയത്തിന് ക്ഷീണമുണ്ടായി. അടുത്തത്, മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നു. ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ദൈവത്തോട് മത്സരിച്ചു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. ഈ അഗ്നിസർപ്പങ്ങൾ വന്ന് എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കളിലുള്ള ഓരോരുത്തരെയും കയറി അങ്ങ് കടിക്കാൻ തുടങ്ങി. ഓക്കെ, ആകയാൽ ജനത്തെ ഇസ്രായേൽ വളരെ ജനം മരിച്ചു. ജനം മരിച്ചപ്പോൾ ജനങ്ങളെല്ലാം മോശയുടെ അടുക്കൽ ഓടിക്കൂടി. എന്നിട്ട് പറയുക, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാലാണ് ഇപ്പോൾ ഈ അഗ്നിസർപ്പം ഞങ്ങളെ കടിച്ചിരിക്കുന്നത്. അപ്പോൾ യഹോവ മോശയോട് പറഞ്ഞത് പ്രശ്നപരിഹാരം പറയുക, അതിന്റെ 8-ാമത്തെ വാക്യം, ഒരഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കുക. ഇതാണ് യോഹന്നാൻ 3:14 പറഞ്ഞു വന്നിരിക്കുന്നത്. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഇത് നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് വായിക്കുക. ജനം പിറുപിറുത്തപ്പോൾ ജനത്തെ വന്ന് ഓരോ വ്യക്തിയെ വന്ന് അഗ്നിസർപ്പം വന്ന് കടിച്ചു. അവർ പലരും മരിച്ചു വീണു. അവരുടെ ഉള്ളിൽ വിഷം കയറി നിൽക്കുക. അവർ മോശയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ദൈവത്തോട് പാപം ചെയ്തു, ഞങ്ങളെ രക്ഷിക്കണം. അപ്പൊ ദൈവം പറഞ്ഞ പ്രശ്നപരിഹാരമാണ് യേശുക്രിസ്തുവിനെ യോഹന്നാൻ 3:16 കാണിക്കുന്നതിന്റെ ദൃഷ്ടാന്തം. എന്താ? യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 9 അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കി. പിന്നെ, ഈ വാക്കുകളൊക്കെ വളരെ അർത്ഥവത്താ, പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. സുവിശേഷത്തിന്റെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് ഈ സംഭവം. എനിക്കിത് വായിച്ചപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞൊരു സത്യം, പഴയ നിയമത്തിലെ ഓരോ സംഭവങ്ങളുടെയും പ്രസക്തി വളരെ വിലയുള്ളതാണ്. ദൈവം വന്നിട്ട് തെറ്റ് ചെയ്ത ജനത്തെ ന്യായം വിധിച്ചു. അവരെ പാമ്പ് കൊത്തി. ജനം കരഞ്ഞു. ദൈവം സോറി പറയുന്നില്ല. പ്രിയമുള്ളവരവിടെ ദൈവം സോറി പറയുന്നില്ല. അടുത്തത്, ദൈവം സർപ്പത്തെ മാറ്റിയില്ല. ദൈവം സർപ്പത്തെ സ്റ്റോപ്പ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ന്യായവിധി ആക്റ്റീവ. ഹീ ഈസ് ഹോളി. അവൻ സർപ്പത്തെ പിൻവലിച്ചില്ല. സർപ്പം അവിടെയുണ്ട്. പക്ഷെ എന്തവൻ ചെയ്തു? അതിന് നടുവിൽ താനൊരു താമ്ര സർപ്പത്തെ അവർക്ക് രക്ഷയ്ക്കായി കൊടുത്തു. ഇത് പറഞ്ഞുകൊണ്ടാ യോഹന്നാൻ 3:16 പറയുന്നു. ന്യായവിധി പിൻവലിക്കപ്പെട്ടിട്ടില്ല പ്രിയമുള്ളവരെ. സർപ്പമുണ്ട്. പിന്നെ ഇനി ആരെങ്കിലും സർപ്പം കടിച്ചാൽ എന്ന് പറഞ്ഞാൽ സർപ്പം ഇപ്പോഴും ആക്റ്റീവാ. ഇത് തൂക്കിയെങ്കിലും സർപ്പമുണ്ട്. പക്ഷേ ഇനി സർപ്പം കടിച്ചാൽ, നീ ഇതിനെ നോക്കിയാൽ എന്ത് സംഭവിക്കും? നിന്റെ ഉള്ളിൽ നിന്ന് വിഷം മാറിപ്പോ. ഞാൻ എന്താ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അറിയാവോ? ഹിസ് ഹോളിനെസ് ഈസ് ആക്റ്റീവ്, ദ സെയിം ടൈം ഹിസ് ലവ് ഈസ് ആക്റ്റീവ്. കുരിശ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വെളിപ്പാടായി. അവൻ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോഴും താഴെ പാമ്പുണ്ട്. പക്ഷെ പാമ്പുകടി ഏറ്റവൻ നോക്കിയാൽ അവൻ എന്തുണ്ട്? സമ്പൂർണമായ പാപക്ഷമ. അവനെ സംബന്ധിച്ച് റോമാലേഖനം പറയുന്നത്, യേശുവിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധി ഇല്ല, പുത്രനുള്ളവന് ഓ ശിക്ഷാവിധി ഇല്ല. പക്ഷേ ഇപ്പോഴും പാമ്പ് ആക്റ്റീവാണ്. ഇത് എടുത്തിട്ട് യോഹന്നാൻ 3:16 വന്നിട്ട് യോഹന്നാൻ പറയുക, ഇതാ ന്യായവിധി ഇപ്പോഴും കിടപ്പുണ്ട്. പാപിയായ മനുഷ്യൻ മരിക്കണം. ആ ന്യായവിധി ആക്റ്റീവ്, ബിക്കോസ് ഗോഡ് ഈസ് ഹോളി. ദൈവം വിശുദ്ധനാ. വിശുദ്ധനായ ദൈവം ന്യായം വിധിച്ചാൽ പറ്റൂ. അതവന് ബൈപ്പാസ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഹോളിനെസ് ആക്റ്റീവായിരിക്കുമ്പോൾ തന്നെ ഇതിന് നടുവിൽ ദൈവം പുത്രനെ നൽകിക്കൊണ്ട് ദൈവം പറയുക, ഇവനെ വിശ്വസിക്കുന്നതിന് എന്തുണ്ട്? നിത്യജീവനുണ്ട്. പക്ഷെ വിശ്വസിക്കാത്തവന് താഴെ പാമ്പ് ഇപ്പോഴും ആക്റ്റീവാ. അതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ച് ഞാൻ തിരിച്ചറിയുമ്പോൾ, കുരിശിനെ സംബന്ധിച്ച് തിരിച്ചറിയുമ്പോൾ, കുരിശിലെ സ്നേഹത്തെ തമ്മിൽ തിരിച്ചറിയുമ്പോൾ തന്നെ, എന്നോടുള്ള ബന്ധത്തിൽ അത് വളരെ അർത്ഥവത്തായിരിക്കുമ്പോൾ തന്നെ, ദൈവത്തെ സംബന്ധിച്ച് ഹീ സ്റ്റിൽ ഹോളി, ഹീസ് ജഡ്ജിങ്. അവന് പാപത്തെ കാണാൻ കഴിയത്തില്ല. ഒരു വ്യക്തി എന്ന നിലയിൽ അവൻ നമ്മളെ സ്നേഹിക്കുന്നു. അവൻ ഹീസ് എ ലവിംഗ് ഗോഡ്. പക്ഷേ പ്രകൃതം എന്ന നിലയിൽ ദൈവം പാപത്തെ വെറുക്കുന്നു. മനസ്സിലായോ പ്രിയമുള്ളവര്? ഇത് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ 3:16, 17, 18 പറഞ്ഞിട്ട് യോഹന്നാൻ സമർത്ഥിക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയോ? കർത്താവ് നിത്യമായി നമ്മളെ സ്നേഹിച്ചുകൊണ്ട് തന്റെ പുത്രനെ നൽകി. പക്ഷേ കണ്ണിൽ ഈ ചിത്രം മാത്രമിരിക്കുമ്പോൾ മറ്റൊരു ചിത്രം അറിയാതെ പോകരുത്. ദൈവം ഇപ്പോഴും പരിശുദ്ധൻ തന്നെ. അവന്റെ പരിശുദ്ധിയിൽ അവൻ വെള്ളം ചേർത്തുകൊണ്ടല്ല കുരിശിൽ തന്റെ പുത്രനെ നൽകിയത്. ഒരു ആട്രിബ്യൂട്ട്സും ദൈവത്തിന്റെ തമ്മിൽ കോൺട്രഡിക്ട് ചെയ്യത്തില്ല. എനിക്ക് വേണേൽ കോൺട്രഡിക്ട് ചെയ്ത് ജീവിക്കാം. എനിക്ക് എന്റെ മോനെ ഇപ്പൊ അങ്ങോട്ട് ചെന്നപ്പോൾ എന്റെ മൂഡിനനുസരിച്ച് ഇനി അവനെ സഹിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ മൂഡ് പോയപ്പോൾ അവനെ തല്ല. ഞാൻ പറഞ്ഞതും എന്റെ ജീവിതം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോൺട്രഡിക്ട് ചെയ്താൽ ആരും എന്നെ ഒന്നും പിടിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ദൈവം അങ്ങനെയല്ല. അതാ നാം വായിച്ച നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. രണ്ട് ഡിഫറൻറ്റ് ലെവലിൽ കിടക്കുന്ന കാര്യമാണ്, പക്ഷേ അത് ചുംബിച്ചിരിക്കുക ദൈവത്തിൽ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സന്തോഷമുള്ളത്, വർഷങ്ങൾ കടന്നുപോയാലും നൂറ്റാണ്ടുകൾ കടന്നുപോയാലും ദൈവത്തിന്റെ ഓരോ ആട്രിബ്യൂട്ട്സും തമ്മിൽ കോൺട്രഡിക്ട് ചെയ്തിരിക്കാതെ വണ്ണം ദൈവം അതിൽ സമ്പൂർണനായിരിക്കുന്ന ദൈവമാണ്. അതിനെ വർണ്ണിക്കുമ്പോഴുണ്ടല്ലോ, ഓ, നമ്മുടെ ഉള്ളിലെ ആളത്തങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഉള്ളിലെ ഉൾപ്പൂവൾ, അത് ശാലിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടിട്ട് നാം യഥാർത്ഥമായി അവന്റെ അനുരൂപതയിൽ നിന്നുകൊണ്ട് അവനെ മഹത്വപ്പെടുത്താനിടയായിത്തീരും. ഇങ്ങനെയൊരു ജനതതിയെ ദൈവത്തിന് സഭയിൽ വേണം, ദൈവത്തിന് സഭയിൽ വേണം. അതൊരു സമൂഹത്തിന്റെ ദൈവമായി തീരരുത്, അത് തിരുവചനം പറയുന്നൊരു ദൈവമായി മാറണം. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ അതിന്റെ 16-ാം അധ്യായം. അതിൽ 4 മുതൽ 7 വരെ ഒരു കലശം ഒഴിക്കുമ്പോൾ ജലാധിപതിയായ ദൂതൻ പറയുന്നൊരു പ്രസ്താവന, ഈ ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 16:4-7. ന്യായമായ സംശയങ്ങൾ ചോദിക്കണം. 3-ാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു, അവ രക്തമായി തീർന്നു. ഓക്കെ. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു. ഇരിക്കുന്നവനും, പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക കേട്ടോ, ഈ സ്വർഗീയ ജീവികളുടെ ഭാഷാപ്രയോഗം ശ്രദ്ധിച്ച്, ഇരിക്കുന്നവൻ, ഇരുന്നവൻ, പരിശുദ്ധൻ. ഓക്കെ, അതൊരു ജീവിയ, ഒരു ദൂതന, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാ, അതുകൊണ്ട് നമ്മൾക്ക് കുറെ കൂടെ ദൈവത്തോടൊരു അഫക്ഷനുണ്ട്. ഓക്കെ, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ മഹത്വം രാവകൾ കാണുന്ന ആൾക്കാരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, ഇരിക്കുന്നവൻ, ഇരുന്നവൻ, പരിശുദ്ധനായുള്ളവേ. വെളിപ്പാട് പുസ്തകത്തിൽ സഹോദരനത് എനിക്കൊന്ന് പ്രാർത്ഥിച്ചപ്പം പ്രത്യേകം എടുത്തു പറഞ്ഞു, വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തെ വർണ്ണിക്കുന്ന ആൾക്കാർ ഒക്കെ വർണ്ണിക്കുന്നത് പ്രിയമുള്ളവരെ കേവലം ഒരു വികാരപരമായിട്ടല്ല, അർത്ഥവത്തായ ഒരു ആരാധന. ഓക്കെ, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുക കേട്ടോ. അടുത്ത വാക്ക്, നീ ഇങ്ങനെ ന്യായം വിധിച്ചുകൊണ്ട് നീ നീതിമാനാകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു, അതിനവർ യോഗ്യർ തന്നെ. അടുത്തത്, അവണ്ണം യാഗപീഠവും അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളത് എന്ന് ഞാൻ പറയുന്നത് കേട്ടു. പ്രൈസ് ദി ലോർഡ്. കലശം ഭൂമിയിലേക്ക് ഒഴിച്ച് ഭൂമി ന്യായവിധി നടക്കുമ്പോൾ ഒരു ദൂതൻ ദൈവമുഖത്തോട്ട് നോക്കിന്ന്, ദൈവമുഖം നോക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ദൈവത്തിന്റെ ന്യായവിധിയെ ആരാധിക്കുക. നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിച്ചിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ കരുണയെ വർണ്ണിച്ചിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധിയെ വർണ്ണിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ദൈവത്തിന്റെ ന്യായവിധിയെ വർണ്ണിക്കുന്നത് കേട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവമേ, ഈ ന്യായവിധി നടത്താൻ നീ പരമയോഗ്യന. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ, ഇൻ ഹെവൻ, ഓൺ എർത്ത്, ഓർ അണ്ടർ ഹെൽ, there is not a single person who can find fault in God. ദൈവത്തെ ന്യായമായ രീതിയിൽ ഒരു ഫോൾട്ട് കണ്ടെത്തേണ്ടത് ദൈവം ന്യായം വിധിക്കുമ്പോഴാണ്. പക്ഷെ ഇവിടെ സകല സ്വർഗീയ ജീവികളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ജല ദൂതൻ എന്ന് പറയുകയാണ്, നിന്റെ ന്യായവിധി എത്ര ശ്രേഷ്ഠ. ഹാ, വാട്ട് എ ബ്യൂട്ടിഫുൾ. ഓ, എനിക്ക് ഈ ഭാഗങ്ങൾ വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒത്തിരി വികസനമുണ്ടായി. ദൈവത്തെ സംബന്ധിച്ച് ഞാൻ ആരാധിക്കപ്പെടേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച്, എന്റെ അർത്ഥം നമ്മളെല്ലാം അവിടെ നിന്ന് വൈകിട്ട് ചെന്നിട്ട് കർത്താവ് നീ ന്യായം വിധിക്കാൻ പോകുന്ന സ്തോത്രം 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 അതല്ല. സി, ഇതിന്റെ അകത്ത് ദൂതം പറയുന്നൊരു കാര്യം എന്നറിയോ, യു ആർ റൈറ്റസ്. നീ ഒരു കാര്യം ചെയ്താൽ അത് സത്യമായിരിക്കും. ഓ, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സഭയിൽ നിന്ന് ഒരാളെങ്കിലും നരകത്തിൽ പോകുന്നുണ്ടെങ്കിൽ, ഞാൻ ആ നരകത്തിൽ പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല, പോകുന്ന ഉണ്ടെങ്കിൽ ഞാൻ മുൻകൂട്ടി പറയുക, 1% പോലും അനീതി ഉണ്ടായിട്ടായിരിക്കത്തില്ല, ദൈവത്തിൽ അനീതി ഉണ്ടായിരിക്കത്തായിട്ടില്ല നിങ്ങൾ നരകത്തിൽ പോകുന്നത്. നിങ്ങൾ സ്വർഗത്തിൽ ഇരിക്കുന്നുവെങ്കിൽ 1% പോലും സത്യത്തോട് വെള്ളം ചേർത്തിട്ടായിരിക്കത്തില്ല നിങ്ങൾ സ്വർഗത്തിൽ ഹാലലൂയ ഇരിക്കുന്നത്. രക്തത്തിന്റെ ഫലമായിട്ട് മാത്രമേ അവിടെ ഇരിക്കത്തുള്ളൂ. ഹാലലൂയ. ദൈവത്തിന്റെ ന്യായവിധികൾ ആഘോഷിക്കപ്പെടത്തക്കവണ്ണം ഹിസ് റൈച്ചസ്. ഇതാ പ്രിയമുള്ളവരെ, ആരാധനയുടെ ഓ ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞുള്ള പരിജ്ഞാനത്തിൽ വളരുമ്പോൾ സ്നേഹം, പരിശുദ്ധി, ഓ വിവേകം, അവന്റെ മുഴുവനും വർണ്ണങ്ങൾ ഒരുമിച്ച് ചാലിച്ച് ചേർത്തെടുത്ത് നാം അത് ഏറ്റുവാങ്ങി കർത്താവിങ്കിൽ നിൽക്കുമ്പോൾ യെസ് അതറിയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയായി ഞാൻ നിൽക്കുന്നു. പക്ഷെ അതിലേക്ക് ബോധപൂർവം നാം കടന്നു വരണം, അതിലേക്ക് മനസ്സ് ബോധപൂർവം കൊണ്ടുവെക്കണം. ഇനി 11 അധ്യായത്തിന്റെ ആ ഭാഗം കൂടെ വായിച്ച് 15 വാക്യം 15 മുതൽ 18 വരെയുള്ള വാക്യം. 7 ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നു. അവൻ എന്നേക്കും വാഴുന്നു എന്ന് സ്വർഗത്തിലൊരു മഹാഘോഷം. ദൈവത്തിന്റെ വാഴ്വ്, ഹീസ് റൂളിംഗ്, ദൈവത്തിന്റെ ലോഡ്ഷിപ്പിനെ വർണ്ണിക്കുക. ദൈവസന്നിധി സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും, മറ്റേ ദൂതന, ഇപ്പോൾ 24 മൂപ്പന്മാരുടെ ആരാധനയുടെ വിഷയമാണ്. കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത്, ശ്രദ്ധിക്കുക, സർവശക്തിയുള്ള ദൈവമേ. എനിക്കിങ്ങനെ പറയുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഉത്സാഹം. നമ്മളിങ്ങനെ എന്തോ പറയണമെന്നറിയാതെ നോക്കിയിരിക്കുമ്പോൾ ഒരു വ്യക്തി ഈ ദൈവത്തെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഒരു വലിയൊരു ഉത്സാഹം വരും. നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ അങ്ങനെ? പ്രൈസലോ. സർവശക്തിയുള്ള ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്തുതിക്കുക. നീ സ്തുതിക്കുന്ന കാര്യങ്ങൾ എന്താ? ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. നിന്റെ കോപം വന്നു, അത് കണ്ടപ്പോ തന്നെ അവിടെ സ്തുതി തുടങ്ങി. നിന്റെ കോപവും വന്നു, മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരുടെ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുമുള്ള കാലം വന്നു. നിനക്ക് സ്തോത്രം. നമ്മുടെ ദൈവത്തിൽ ഒരനീതിയുമില്ല. മൂപ്പന്മാരും ജലാധിപതിയായ ദൂതനും ശരിക്കു നോക്കിയിട്ടും അവന്റെ ന്യായവിധികൾ പോലും വിസ്മരണീയമാണ്. പ്രിയമുള്ളവരെ, ആ ദൈവത്തിന്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, മേഘങ്ങളെ തേരാക്കി കാറ്റിൽ മീതെ സഞ്ചരിക്കുന്നവൻ, കാറ്റിനെ തന്റെ ദൂതന്മാരായിട്ടും അഗ്നിജാലകളെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നവനായ ദൈവം, തന്റെ വിവേകത്തിന് അന്തമില്ല, ഇരുട്ടുപോലും അവന് മറവായിരിക്കുന്നില്ല. തന്റെ ഏറ്റവും വലിയ ബോഷത്വം കൊണ്ട് ലോകത്തിലെ മുഴുവനും ജ്ഞാനത്തെ അതിജീവിക്കാൻ കഴിയുന്നവൻ, തന്റെ ഏറ്റവും വലിയ ബലഹീനത കൊണ്ട് ലോകത്തിലെ മുഴുവനും ശക്തിയെ അതിജീവിക്കാൻ കഴിയുന്നവൻ, ഇരിക്കുന്നവൻ, ഇരുന്നവൻ, പ്രൈസ് ദ ലോർഡ്, ഹി ഈസ് അവർ ഗോഡ്. അവനെയും അവന്റെ പുത്രനെയും അറിയുന്നതിനാൽ നിങ്ങളുടെ കൃപയും സമാധാനവും മേൽക്കുമേൽ വർദ്ധിക്കും. ഒരു കോട്ടിംഗ് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. Love of God is his emotional perfection. Righteousness of God is his judicial perfection. Wisdom of God is his mental perfection. Will of God is his administrative perfection. And holiness of God is his moral perfection. എവിടുന്നെടുത്താലും പ്രിയമുള്ളവരെ, അവൻ സമ്പൂർണനാണ്. ഈ നിലയിൽ അവനെ മുഴുവനായി നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഏറ്റുവാങ്ങണം. ഒരു കാര്യത്തിൽ മാത്രം നാം ഇനെ കറങ്ങിക്കറങ്ങിക്കൊണ്ട് ഇരിക്കാതെ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയണം, പരിജ്ഞാനത്തിലേക്ക് വളരണം, അവന്റെ മഹത്വത്തിലേക്ക് നമ്മുടെ ഹൃദയം കയറി ചെല്ലണം. കയറി ചെന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കും, കർത്താവെ നീ ന്യായം വിധിക്കും അവസാനം. സത്യം അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നിന്റെ ന്യായവിധികൾ പോലും സത്യമാണ്. ഹല്ലേലൂയ.